ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله وكفى بالله وكيلا. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما.
ബഹുമാനികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, മറ്റു ശ്രോതാക്കളായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം കേൾക്കാറുള്ള ഉപദേശങ്ങളെ ആത്മാർത്ഥതയോടുകൂടി കഴിവിന്റെ പരമാവധി പകർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ചെയ്തതായ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും മാഫി ചെയ്തു തരുമാറാകട്ടെ. ഭാവി ജീവിതത്തിൽ പ്രശ്ന മനുഷ്യന്മാരായും കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജീവിക്കുവാനും വിശിഷ്യ ഈ വിശുദ്ധ ഭൂമിയും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള ഭൂമികളിലും ജീവിക്കുന്ന കാലയളവിൽ ആ മേഖലകളിലെ പവിത്രതയെ, പ്രത്യേകതയെ, ബഹുമതിയെ കാത്തുസൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നാം എപ്പോഴും കേൾക്കാറുള്ളതും കേട്ട് മനഃപ്പാടമാക്കി വച്ചതുമായ യാഥാർത്ഥ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുന്നത് നാം കേട്ടതായ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങൾ മാത്രമാണ്. നാം കേട്ട പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ അത് മാത്രമേ നമുക്ക് നേട്ടമുള്ളൂ. മറ്റുള്ളതെല്ലാം യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് നാം വിടവാങ്ങേണ്ടതായ ജീവിതവും വിടവാങ്ങേണ്ടതായ സുഖങ്ങളും ആസ്വാദനങ്ങളും ആഡംബരങ്ങളും മാത്രമാണ് എന്നത്. അതുകൊണ്ട് തന്നെ നാം സാധാരണ അള്ളാഹുവിന്റെ ശൈലിയിൽ, അള്ളാഹുവിന്റെ ഭാഷയിൽ ഖുർആനിലൂടെ അള്ളാഹു ഇടയ്ക്കിടെ ഉണർത്താറുള്ളതുപോലെ നാം പലപ്പോഴും ഉണർത്താറുള്ളതാണ്, അള്ളാഹുവിനെ നാം ഭയപ്പെട്ട് ജീവിക്കുന്ന മേഖലയിൽ ഭൗതികമായ ഏത് നേട്ടത്തെയും അതോട് ഘടിപ്പിക്കരുത്. ഭൗതികമായ ഏത് നേട്ടത്തെയും പരലോകമോക്ഷത്തിന് വേണ്ടി നാം ചെയ്യുന്നതായ സൽക്കർമ്മത്തോട് ഘടിപ്പിച്ചാൽ പരലോകത്തേക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നമുക്ക് ആത്മാർത്ഥതയില്ല എന്നതിലേക്ക് തെളിവാണ്. നാം പരലോകത്തിലേക്ക് വേണ്ടി ചെയ്യുന്നത് ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കട്ടെ, നേടാൻ സാധിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു പരലോകത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം ചെയ്യട്ടെ, പെട്ടെന്ന് ഉത്തരം ചെയ്യാതിരിക്കട്ടെ, അതൊന്നും നാം നോക്കേണ്ട ആവശ്യമില്ല. നാം ഈമാനിന്റെ ഉടമകളും വിശ്വസ്തരും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും ആയിരിക്കവേ നമ്മുടെ പ്രതീക്ഷ ഉണ്ടാകേണ്ടത് പരലോകത്തിലുള്ള വിജയം മാത്രമാണ്. ഇഹലോകത്തിൽ ഒരുപക്ഷെ വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് മാനദണ്ഡമാക്കാൻ പാടുള്ളതല്ല നമ്മുടെ ഈമാനിനോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനോ. നാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കർശനമായ ഭാഷയിലൂടെ ഖുർആനിൽ പലയിടങ്ങളിലും സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, മനുഷ്യന്മാർക്ക് നാം വല്ല അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യന്മാർ എന്ന വേർഡ് ഉപയോഗിക്കൽ ആക്ഷേപ രൂപത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയിൽ മാത്രമാണ്. മനുഷ്യന്മാരെന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ ആക്ഷേപിക്കാൻ അള്ളാഹു പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മുസ്ലിംകളെ വിളിക്കുമ്പോൾ അള്ളാഹു വിളിക്കാറുള്ളത് യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ എന്ന പേര്, എന്ന ഓമന പേര് കൊണ്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും പണ്ടൊക്കെ പറഞ്ഞതാണ്, എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതായിരിക്കാം, മക്കയിലിറങ്ങിയതായ ആയത്തുകളിൽ ഓമന പേര് കൊണ്ട് അള്ളാഹു ഒരു പ്രാവശ്യം വിളിച്ചിട്ടേ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനു എന്ന വാക്ക് മക്കയിലിറങ്ങിയതായ ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതല്ല. അതേസമയത്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന വാക്ക് എന്ന ആ വിളി അള്ളാഹു സുബ്ഹാനഹു വതആല മദീനയിലേക്ക് ഇസ്ലാമിന് വേണ്ടി എല്ലാം ഒഴിവാക്കിയും കൊണ്ട്, ഇസ്ലാമിന് വേണ്ടി ഹിജ്റ ചെയ്തുകൊണ്ട് നാട്ടിനെയും വീട്ടിനെയും കൂട്ടുകാരെയും നാട്ടുകാരെയും കുടുംബത്തിനെയും സമ്പത്തിനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ വന്നതായ വേളയിൽ ഇവിടെ ഇറങ്ങിയതായ അൽ ബഖറ, ആല ഇംറാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മൈദയിലെ ചില ഭാഗങ്ങൾ പോലോത്തതായ ആ നീണ്ട നിയമാവലികൾ ഇറങ്ങിയതായ ആ ആയത്തുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ മദീനയിൽ ഇറങ്ങിയതായ ആയത്തുകളിൽ മാത്രമാണ്. മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയതായ ആയത്തുകളിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ എന്ന ഓമന പേര് കൊണ്ട് ചിട്ടികളെ അല്ലാഹു വിളിച്ചത്. അതിനു മുമ്പ് വിളിച്ചതായ വിളികൾ പരിശോധിച്ചാൽ, മക്കയിലുള്ളതായ എല്ലാ ആയത്തുകൾ പരിശോധിച്ചാൽ യാ അയ്യുഹന്നാസി എന്നോ അയ്യുഹന്നാസി എന്നോ ആണ് അള്ളാഹു വിളിക്കാറുള്ളത്. എന്തുകൊണ്ട്? ആക്ഷേപാർഹമായ രൂപത്തിൽ വിളിക്കപ്പെടുന്നവർക്കാണ് അള്ളാഹു മനുഷ്യന്മാരെ എന്ന് പറയുക. അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിലും പറയുന്നതായിട്ട് കാണാം, മനുഷ്യന്മാർക്ക് വല്ല നന്മകൾ നാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവന്റെ നേട്ടങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ നേടിക്കഴിയുമ്പോൾ, അവൻ ഉദ്ദേശിച്ചതായ വിസ കിട്ടുമ്പോൾ, അവൻ ഉദ്ദേശിച്ചതായ ബിസിനസ്സിൽ വിജയം കിട്ടുമ്പോൾ, അവൻ ഉദ്ദേശിച്ചതായ പെണ്ണ് അവന് കിട്ടുമ്പോൾ, അവൻ ഉദ്ദേശിച്ചതായ വീടും പറമ്പും വാങ്ങാനുള്ള ചാൻസ് അവന് കിട്ടുമ്പോൾ, അങ്ങനെ ഏത് നേട്ടങ്ങളാണ്, ഭൗതിക നേട്ടങ്ങൾ അവന് ആവശ്യമുണ്ട് എന്ന് മുൻനിർത്തിയും കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരാൻ തീരുമാനിച്ച വ്യക്തി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പരിശോധിക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി ആ നേട്ടം അവൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൻ പിന്തിരിഞ്ഞു കളയുന്നു, അവൻ പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കാറില്ല, അവൻ പിന്നെ അള്ളാഹുവിന് ചെയ്യേണ്ടതായ ഉത്തരവാദിത്തത്തിലും ചുമതലയിലും ശ്രദ്ധിക്കാറില്ല, ആ ഭാഗം വിട്ടുകളയുകയാണ്. അള്ളാഹുവിന്റെ ശൈലി മനുഷ്യന്മാരെ ശിക്ഷിച്ചാളാണല്ലോ ഈ പറയുന്നത്. അള്ളാഹു പറഞ്ഞത് നാം പലപ്പോഴും ഉണർത്താറുണ്ട്, ശിക്ഷിച്ചവൻ അറിയുകയില്ലേ. ശിക്ഷിക്കപ്പെട്ട ശിക്ഷികളെ സംബന്ധിച്ച് അവരുടെ ചിന്താഗതി എന്താണ്, ലക്ഷ്യമെന്താണ്, ഉദ്ദേശമെന്താണ്, ഹൃദയത്തിന്റെ അകത്ത് കറങ്ങുന്നത് എന്താണ്, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്ലാനിംഗ് പരിപാടികൾ എന്താണ്, ഇതൊന്നും അള്ളാഹു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിൽ പറയാറുള്ളതാണ്, ചോദിക്കാറുള്ളതാണ് ശിക്ഷികളെ കുറിച്ച് സംസാരിച്ച ശേഷം, ശിക്ഷിച്ചതായ ശിക്ഷാവിന് ശിക്ഷികളെ കുറിച്ച് അറിയാതെ വന്നു പോകുമോ? എങ്ങനെയാണ് സംഭവിക്കുക? അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, അവൻ ദീർഘദൃഷ്ടിയുള്ളവനാണ്, അവൻ ശിക്ഷികളുടെ രഹസ്യ പരസ്യങ്ങൾ വളരെ വളരെ വ്യക്തമായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവന് വല്ല കോട്ടം തട്ടുന്ന വേളയിൽ, വിഷമം നേരിടേണ്ടി വരുന്ന വേളയിൽ അവനതാ വളരെ അള്ളാഹുലേക്ക് മടങ്ങുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റു ചില ആയത്തുകൾ പറയുകയാണ്, കായിതായിട്ടോ കായിമായിട്ടോ നിന്നിട്ടോ കിടന്നിട്ടോ ഇരുന്നിട്ടോ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അവൻ അള്ളാഹുന്റെ ആവശ്യം വരുമ്പോൾ, അവൻ നിസ്കാരത്തിന് വരും, നോമ്പ് പിടിക്കാൻ തയ്യാറാണ്, നേർത്തിയാക്കാൻ അള്ളാഹ്ക്ക് നോമ്പ് നേർത്തിയാക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അവശർക്ക് എന്തെങ്കിലും നൽകേണ്ടതുണ്ടെങ്കിൽ അതും തയ്യാറാണ്. അവന്റെ പോക്കറ്റിൽ അവിടെ ആ ദിവസങ്ങളിൽ എന്തില്ല? ആ ദിവസങ്ങളിൽ ലുബ്ധതയില്ല. പോക്കറ്റ് തുറന്നു വെച്ച സമയമാണ്, അവന്റെ മണി പേഴ്സ് തുറന്നു വെച്ച സമയമാണ്, അവന്റെ കയ്യും തുറന്ന സമയമാണ്. എല്ലാം അവൻ ചെയ്യാൻ തയ്യാറാണ്. ഏതുവരെ? അവന്റെ ആവശ്യങ്ങൾ നിറവേറുന്ന കാലഘട്ടം വരേക്കും. ഫല്ലാവ സാമാലി അംരിൻ കാന യത്ലുബുഹു ഫലമ്മ ഖലൽ അംറമ സല്ലവല സാമ എന്നൊരു കവി പാടിയിരുന്നു. നിസ്കരിച്ച് നോമ്പ് പിടിച്ചു, എന്തോരാവശ്യം നിറവേറ്റാനുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ ആവശ്യം നിറവേറ്റിയപ്പോൾ ഫല്ലവല സാമ, നോമ്പുമില്ല നമസ്കാരമില്ല എന്ന് പറഞ്ഞതുപോലെ ആ രൂപത്തിലാവാൻ പാടുള്ളതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉണർത്താൻ വേണ്ടി ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാം. മനുഷ്യന്മാരിൽ നിന്നിട്ട് ചിലവരുണ്ട്, സൈഡിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവര് ഒരു വക്കത്ത് നിന്നിട്ട് ഇസ്ലാമിൽ അകത്ത് പ്രവേശിക്കാതെ, ഇസ്ലാമിൽ പുള്ളായിട്ട് പ്രവേശിക്കാതെ സൈഡിൽ വക്കത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഭാഗം മനുഷ്യന്മാരിലുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. അവിടെയും നോക്കുക, അള്ളാഹു ഉപയോഗിച്ച വേടെന്താണ്? മുഅ്മിനീങ്ങളിൽ നിന്നല്ല, മുസ്ലിങ്ങളിൽ നിന്നിട്ട് എന്നല്ല, പിന്നെയോ മനുഷ്യന്മാരിൽ നിന്നിട്ട് എന്നാണ്. എന്തുകൊണ്ട്? അള്ളാഹു മനുഷ്യന്മാരി എന്ന ശൈലി ഉപയോഗിക്കുന്നത് ആക്ഷേപാർഹമായ ശൈലിയിൽ, ആക്ഷേപാർഹമായ ആ ഭാഗത്തിൽ അങ്ങനെ ഉദ്ദേശിച്ച് സംസാരിക്കുന്ന വേളയിൽ മാത്രമാണ്. ിൽ ചെല്ലത്ത് അറ്റത്ത് നിന്നുകൊണ്ട് അകത്ത് പ്രവേശിക്കാതെ, ഇസ്ലാമിൽ പുള്ളായി കടക്കാതെ, അവൻ ജഡത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ആത്മാവോടുകൂടി എല്ലാം അങ്ങട്ടകത്ത് പ്രവേശിക്കാതെ, അവൻ ഈ സൈഡിൽ നിന്നിട്ട് നമസ്കരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നോമ്പ് പിടിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വാല കേൾക്കാൻ പോകുന്ന എന്തിനു വേണ്ടിയാണ്? ഖുർആൻ പാരായണം ചെയ്യാൻ പോകുന്ന ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സദഖയും ധർമ്മവും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഫൈൻ അസാബഹു ഖൈറുൻ, അവൻ ഭൗതിക നേട്ടമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വേളയിൽ ഉദ്ദേശിച്ചതായ നേട്ടമുണ്ടല്ലോ, അതവന് കിട്ടുകയാണെങ്കിൽ ഇത്മഅന്നബിഹി, അവൻ സമാധാനിക്കുന്നതാണ്. ഓ, നിസ്കരിച്ചതുകൊണ്ട് കാര്യമുണ്ടായി, നിസ്കരിച്ചതുകൊണ്ട് വിസ കിട്ടി, നിസ്കരിച്ചതുകൊണ്ട് ഉദ്ദേശിച്ചതായ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാധിച്ചു, നമസ്കരിച്ചതുകൊണ്ട് ഉദ്ദേശിച്ചതായ പറമ്പ് വാങ്ങാൻ സാധിച്ചു എന്നൊക്കെ അവൻ പറയുന്നതായിരിക്കും. അഥവാ അവന് അപകടമാണുണ്ടാവുന്നതെങ്കിൽ, അഥവാ അവന്റെ ഉദ്ദേശങ്ങൾ അവന്റെ നമസ്കാരത്തിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ, അവൻ അട്ടിമറിയുന്നതാണ്, അവൻ പിന്തിരിഞ്ഞോടുന്നതാണ്, അവനെ പിന്നെ അതിന് നിസ്കാരത്തിന് കിട്ടുകയില്ല, ഹറമിൽ കാണുകയില്ല, പള്ളിയിൽ കാണുകയില്ല, ക്ലാസ്സിൽ കാണുകയില്ല, ആ ഖുർആൻ പാരായണം ചെയ്യുന്നതായ സദസ്സിൽ കാണുകയില്ല, സൽക്കർമ്മങ്ങളിൽ പിന്നെ അവനെ കണി കാണുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന വിഭാഗത്തെക്കുറിച്ച് എന്താണ് അള്ളാന്റെ തീരുമാനം? അള്ളാഹു തന്നെ റിസൾട്ട് നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വിഭാഗത്തിന്റെ ദുനിയാവും ആഖിറും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതിനേക്കാളും മഹാനഷ്ടം വേറെയില്ല, ഇതിനേക്കാളും വമ്പിച്ച നഷ്ടം വേറെ ലഭിക്കാനില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആ അപകടത്തിൽ നാം ആരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ബഹുമാനികളെ, അപ്പോൾ നാം എന്താണ് പറഞ്ഞു വരുന്നത്? നാം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ പറഞ്ഞതുപോലെ ഉദ്ഖുലു, അവിടെ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലു ഫിസ്സിൽ നികാഫ, നിങ്ങൾ എന്റെ മതമാകുന്ന, എന്റെ പ്രസ്ഥാനമാകുന്ന, എന്റെ ദീനാകുന്ന, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി, നിങ്ങൾ സ്വർഗത്തിലേക്ക് പറഞ്ഞു ചെല്ലാൻ വേണ്ടിയിട്ട് തയ്യാർ ചെയ്തു വെച്ചതായ ആ മതമുണ്ടല്ലോ, ആ മതത്തിലേക്ക്, ആ നിയമാവലിയിലേക്ക്, ആ ജീവിത പദ്ധതിയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക്, ആ ആചാരത്തിലേക്ക് നിങ്ങൾ ഫുള്ളായി എല്ലാ പരിപൂർണമായിട്ട് നിങ്ങൾ കടന്നു വരിക. ഇസ്ലാമിലേക്ക് പരിപൂർണമായി നിങ്ങൾ കടന്നു വരിക, പകുതി പകുതി ആക്കരുത്. ആവശ്യം നിറവേറിയാൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്ന തത്വവും വെക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞതായിട്ടും കാണാം. അപ്പോൾ നാം ആ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ പ്രീതി കരഗതമാക്കാൻ വേണ്ടിയിട്ട് കരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട് മുസ്ലിമായി ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഉൾക്കൊള്ളണം, അവരുടെ ഉമ്മത്തിയായി ജീവിക്കണം, അവരോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കണം, സഹാബാക്കളോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കണം, മഹാത്മാക്കളോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയാണെങ്കിൽ പിന്നെ പിന്നോട്ട് പോകുന്ന പദ്ധതി തന്നെയില്ല, പരിപാടി തന്നെയില്ല. ഇത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ഭൗതിക നേട്ടം കിട്ടട്ടെ എന്ന് കിട്ടാതിരിക്കട്ടെ, പട്ടിണി കിടക്കട്ടെ കിടക്കാതിരിക്കട്ടെ, അതൊന്നും പ്രശ്നമേ അല്ല. ഭൗതിക നേട്ടങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിസ്കരിച്ചാൽ ഞാൻ തരാം, ഇല്ലെങ്കിൽ തരികയില്ല എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഈ ഭൂമി നിങ്ങൾക്ക് വിട്ടുകിടക്കാനുള്ള മേഖലകൾ മാത്രമാണ് മസ്റഅത്തുൽ ആഖിറ, പരലോകത്തിലേക്കുള്ള കൃഷിസ്ഥലം മാത്രമാണ്, തണൽ മാത്രമാണ്, വിശ്രമ സ്ഥലം മാത്രമാണ്. അപ്പോൾ ഇത് സ്ഥിരമായി താമസിക്കേണ്ട സ്ഥലമല്ല. അവിടെ എങ്ങനെ ജീവിക്കുകയാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ ശിഷ്യകളാണ് എന്ന ആ ബോധത്തോടുകൂടി അടിമത്തം അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കാത്, നിങ്ങളുടെ നാവ്, നിങ്ങളുടെ കാല്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ശരീരം ആ സകലം ആ ഇലാഹീകരിച്ചുകൊണ്ട് റബ്ബാനീകരിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിന് കീഴടക്കിയും കൊണ്ട് കീഴടക്കി അടക്കിയും കൊണ്ട് ജീവിക്കുക. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുന്നൂലായിക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കാതും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പരലോകത്തിൽ സുപ്രീംകോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കാതെ വിടുകയില്ല എന്നതായ ആ ഓർമ്മ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിരിക്കുക. മദീനയിൽ ജീവിക്കട്ടെ, മക്കയിൽ ജീവിക്കട്ടെ, സൗദി അറേബ്യയിൽ ജീവിക്കട്ടെ, നാട്ടിൽ ജീവിക്കട്ടെ, എവിടെയായിരുന്നാലും വിരോധമില്ല, റബ്ബ് ഒന്ന് തന്നെയാണ്. ആ റബ്ബിന്റെ ചേടിമാർ നമ്മുടെ കൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കിറാമൻ കാതിബീന യഅലമൂന മാ തഫഅലൂൻ. ശുദ്ധാത്മാക്കളായ അള്ളാഹുന്റെ മുഖറബികളായ മലക്കുകൾ നാം ചെയ്യുന്നത്, നാം കേൾക്കുന്നത് എരുമരാഗമാണെങ്കിൽ അതവിടെ കുറിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കഴുതരാഗവും മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും കുറിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അള്ളാഹുന്റെ ചേടിമാർ അത് കാണാതിരിക്കുന്നില്ല, അത് കേൾക്കാതിരിക്കുന്നില്ല, അത് കുറിക്കാതിരിക്കുന്നില്ല. എടോ നിന്റെ പട്ടികയിൽ അള്ളാഹുന്റെ മുമ്പിലേക്ക് എത്തുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയതായ മജ്ജനലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിന്റെ പട്ടിക അവരുടെ മുമ്പിൽ നടത്തപ്പെടുന്നതാണ്. എല്ലാവരും കണ്ടുകൊണ്ട് എല്ലാവരും കേട്ടുകൊണ്ട് ചെടിമാരെല്ലാം നാം ഇവിടെ കേട്ടുപോകണ്ട കണ്ടുപോകണ്ട എന്ന് വിചാരിക്കുന്നതായ നമ്മുടെ ഉസ്താദന്മാര്, നമ്മുടെ വാപ്പ, നമ്മുടെ ജേഷ്ഠമാര്, നമ്മുടെ ഭാര്യ, നമ്മുടെ പെണ്ണുമാര്, നമ്മുടെ ഉമ്മമാര്, അവരെല്ലാം ഒന്നിച്ച് കാണുന്ന രംഗമാണ്. അവിടെ നീ ക്ലബിൽ നീ എന്ത് കാട്ടി, ഷീല ഹൌസിൽ നീ എന്ത് കാട്ടി, നീ അവിടെ റൊക്കലൂർ ഹാളിൽ എന്ത് കാട്ടി, അവിടെ നീ വ്യഭിചാര ഹാളുകളിൽ എന്ത് കാട്ടി, കള്ള് ഷാപ്പുകളിൽ എന്ത് കാട്ടി. നീ അതുപോലെ തന്നെ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതായ വേളയിൽ അഴുക്ക് മേഖലകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നീ ആരും കണ്ടുപോകണ്ട കേട്ടുപോകണ്ട അറിഞ്ഞു പോകണ്ട എന്ന് മനസ്സിലാക്കി എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തതെല്ലാം അവിടെ വ്യക്തമായി ആ എല്ലാവരും കാണുന്ന രൂപത്തിൽ ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ അവിടെ മറിയാതെ രൂപത്തിൽ, മറക്കപ്പെടാതെ രൂപത്തിൽ, വ്യക്തമായ രൂപത്തിൽ ഹാജരാക്കപ്പെടുമെന്നതിൽ വിശ്വാസമുള്ളവരാണല്ലോ നാം. ഖുർആനിൽ വിശ്വസിക്കുന്നവരാണല്ലോ നാം. അള്ളാഹുവിലും ഖുർആനിലും പരലോകത്തിലും വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന കാര്യമാണ് എന്നത് ലോകാത്ഭുത ഗ്രന്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ നമുക്ക് സംശയം ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോൾ അത്തരം യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിശുദ്ധ ഭൂമിയിൽ ജീവിക്കാൻ ചാൻസ് കിട്ടിയവരെ മദീനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അന്ത്യവിസമം കൊള്ളുന്നതായ ആ വിശുദ്ധ നാട്ടിൽ, ആ വിശുദ്ധ അന്തരീക്ഷത്തിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവരെ, നമ്മുടെ ഈ ആത്മാവിനെ ശേഷിക്കുന്നതായ ജീവിതത്തിൽ അഴുക്ക് മേഖലകളിൽ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളതല്ല, പ്പെടുത്താൻ പാടുള്ളതല്ല. അത് തോന്നിവാസങ്ങൾ കാണുന്നതായ, ഫിലിംസുകൾ നടക്കുന്നതായ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പടങ്ങൾ നടക്കുന്നതായ റൂംസുകളാവട്ടെ, അല്ലെങ്കിൽ ഹാളുകളാവട്ടെ, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്നതായ ഏത് മേഖലകളാവട്ടെ, അപ്രകാരം തന്നെ നമ്മുടെ പള്ളിയിലേക്കും അള്ളാഹു പ്രീതിപ്പെടാത്തതായ, തൃപ്തിപ്പെടാത്തതായ തട്ടിപ്പിലൂടെയോ വെട്ടിപ്പിലൂടെയോ പലിശയിലൂടെയോ അള്ളാഹു അനുവദിക്കാത്തതായ മാർഗത്തിലൂടെയോ സമ്പാദിച്ചതായ സമ്പത്ത് നമ്മുടെ പള്ളിയിലേക്കും നമ്മുടെ ചോരയിലേക്കും കടക്കാൻ പാടുള്ളതല്ല. ഏത് ചോരയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കാത്തതായ സ്വത്ത് പ്രവേശിക്കുന്നത്? ഏത് മാംസമാണ് അതിലൂടെ വളരുന്നത്? ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ കണ്ണായ കരളായ ഹൃദയമായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെയുള്ളവരുടെ ശരീരത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല, നരകം നിർബന്ധമായി മാറുന്നതും ആണ്. അതുകൊണ്ട് നാം സമ്പാദിക്കുന്ന സമ്പാദ്യം അത് തട്ടിപ്പിലൂടെയാവാൻ പാടുള്ളതല്ല. കളവ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കച്ചിട്ടോ ഉണ്ടാവാൻ പാടുള്ളതല്ല. അല്ല, വഞ്ചിച്ചിട്ടോ അല്ലെങ്കിൽ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തിയിട്ടോ പാടുള്ളതും അല്ല. അള്ളാഹു പ്രീതിപ്പെടാത്ത തൃപ്തിപ്പെടാത്തതാ ഇങ്ങനെയുള്ള മാർഗത്തിൽ സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മുടെ കുടുംബത്തെ തീറ്റിപ്പിച്ചാൽ അവരുടെ കുറ്റത്തിനും അവർ ചെയ്യുന്ന പാപത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ നാം മറുപടി പറയേണ്ടി വരുന്നതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആ സകലം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കുന്നതുമല്ല ഉത്തരം കിട്ടുന്നതുമല്ല. അള്ളാഹുമായുള്ളതായ ടച്ച് ബന്ധായി പോകുന്നതാണ്, കട്ടായി പോകുന്നതാണ്. റഹ്മത്തിന്റെ അനുഗ്രഹീത കണ്ണുകൊണ്ട് അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നതേ അല്ല. ഇതെല്ലാം ഗൗരവത്തോടുകൂടി ഗൗനിച്ചുകൊണ്ട് അള്ളാഹനെ ഭയന്നുകൊണ്ട് നാം ജീവിക്കുന്നതായ ഈ ജീവിതം വെറും പരീക്ഷ ഹാളാണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് ജീവിക്കുക എന്നതിന്റെ പേരാണ് തഖ്വ. അതാണ് നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹു ഖുർആനിൽ നമ്മളോട് ശാസിച്ച കൽപ്പിച്ചതായ കൽപ്പനകൾ. എന്നെ ഭയപ്പെട്ടിട്ടേ എന്റെ അടിമകളെ നിങ്ങൾ ഇവിടെ ജീവിക്കാവൂ. എന്നാൽ അങ്ങനെ ഭയപ്പെട്ടവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്ത് ഈമാൻ ഒരു കുടി മരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഓരോ വിഭാഗക്കാർ ഓരോ ഭാഗത്തിലേക്ക് ലൈന് നിൽക്കുകയാണ്, ക്യൂ നിൽക്കുകയാണ്. ചിലവര് എയർപോർട്ടിൽ പോകുമ്പോൾ നാം കാണാറുണ്ട്, ചിലരു അമേരിക്കൻ എയർലൈൻസ് ഉദാഹരണത്തിന് അമേരിക്കയിലേക്ക് പോകുന്നതായ ആ എയർലൈൻസിന്റെ ഭാഗത്തിലേക്ക് ടിക്കറ്റിംഗ് ഇവിടെ നിൽക്കുകയാണ്. ഒരാൾ ബംഗ്ലാദേശിലേക്കാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം അമേരിക്കൻ എയർലൈൻസിൽ പോയി നിൽക്കില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഒത്തിന് പോകേണ്ട നാടതല്ലാത്തത് കൊണ്ട് അല്ലെ. അപ്പോൾ ഏത് ക്യൂ കണ്ടാൽ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ എവിടെക്കടാ പോകുന്നത് എന്നത്. അപ്പോൾ എന്നതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നവൻ എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് അല്ല, ഭാഗ്യക്കുറിയല്ല. കിട്ടിയാലായി, മരിക്കുന്ന സമയത്ത് ഇല്ലല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞേക്കാൻ എന്ന പൂതിയൊന്ന് വെച്ചിട്ട് ആരും ജീവിക്കണ്ട. അങ്ങനെ സാധിക്കുന്നതല്ല, അള്ളാഹു അതിനുള്ള തൗഫീഖ് ചെയ്തു കൊടുക്കുന്നതുമല്ല. ജീവിതം മുഴുവനും തോന്നിവാസിയായി പരാക്രമം ചെയ്ത് അക്രമം ചെയ്ത് തട്ടിപ്പ് ചെയ്ത് വെട്ടിപ്പ് ചെയ്ത് അള്ളാഹു അനുവദിക്കാതെ രൂപത്തിൽ എഴുമരാഗം കേട്ട് കഴുതരാഗം കേട്ട് ഫിലിംസുകൾ കണ്ട് അഴുക്കുകൾ ചെയ്ത് അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്ത് പിടിച്ച് അടിച്ച് എല്ലാ കൂന്താട്ടങ്ങളും കൂന്താടിയതിന് ശേഷം അള്ളാഹു ഗഫൂർ റഹീമല്ലേ, മരിക്കുന്ന വേളയിൽ ലൈലാഹില്ലാഹ് ചൊല്ലിയേക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം നീ പോയ ക്യൂ വ്യത്യാസമുണ്ട്, നീ നിന്ന ലൈൻ വ്യത്യാസമുണ്ട്. ആ ലൈൻ നരകത്തിലേക്ക് പോകുന്നവരുടെ ലൈനാണ്. നരകത്തിലേക്ക് പോകുന്നവരുടെ ലൈനിൽ നിന്നാൽ നരകത്തിലേക്കാണ് എത്തുക. സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലൈനിൽ നിന്നാൽ എന്നിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നതല്ല തീർത്തിട്ട് ലോകാത്ഭുത ഗ്രന്ഥത്തിൽ അള്ളാഹു തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അല്ലയെ പോലെ ആരടോ സത്യം പറയുന്നവനുള്ളത്, അല്ല പറഞ്ഞതുപോലെ യാഥാർത്ഥ്യം ആരടോ പറയാനുള്ളതെന്നല്ലാം ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യമാണ് കളിയല്ല. അതുകൊണ്ട് ആരും വഞ്ചിതരായി പോകരുത് ഈ ഭൗതിക നേട്ടങ്ങളുടെ, അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലുള്ളതായ നേട്ടങ്ങൾ കൊണ്ടോ അതിലുള്ളതായ മിനുക്കങ്ങൾ കണ്ടിട്ടോ അതിലുള്ളതായ സുഖങ്ങൾ കണ്ടിട്ടോ ആഡംബരങ്ങൾ കണ്ടിട്ടോ എല്ലായിടത്തിലും ചിന്തിക്കേണ്ടത് ഞാൻ മുസൽമാനാണ്, ഞാൻ മുസ്ലിമാണ്. അഥവാ എന്താണ് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം? അനുസരണമുള്ള ആള്. അനുസരണമുള്ള ആള് ജീവിക്കേണ്ടത് ആർക്കുള്ള ആർക്കാണ് അനുസരണം? അള്ളാഹുവിന്, അള്ളാഹുവിന്റെ റസൂലിന്. അപ്പോൾ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അനുസരണമുള്ളവൻ എന്ന പേരാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്? ആ പേരിന് ഫിറ്റാകുന്ന പ്രവർത്തനമാണ്. അല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞറിയിക്കേണ്ടതല്ല. ഇതെല്ലാം ബദഹിയായിട്ട് അറബി ഭാഷയിൽ പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ റഫ്ലസ് എന്ന് പറയുന്ന അശ്രദ്ധ എന്ന് പറയുന്ന ഒരു രോഗം ചിലപ്പോൾ പിടിപെടുമ്പോൾ മനുഷ്യന് എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പെട്ടുപോവുകയാണ്. അങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ ഇവിടെ പശ്ചാത്താപത്തിന്റെ തോബയുടെ വാതിലല്ല തുറന്നു വെച്ചിട്ടുണ്ട്, അത് എപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മരണമാസന്നമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ തോബയില്ല, തോബ സ്വീകരിക്കുന്നതുമല്ല. ആ മലക്കുകളെ കാണുന്ന വേള കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളതായ ആ രംഗം എപ്പോഴാണ് വരിക എന്നത് നമ്മുടെ ിലുള്ളതല്ലാത്തത് കൊണ്ടും മരണം എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ ലോകത്തിൽ ആർക്കും സാധിക്കാത്തതായ ഒരു കയ്പുള്ള യാഥാർത്ഥ്യമായതുകൊണ്ടും എല്ലാവരും എല്ലാ സമയത്തും അതിന് വേണ്ടി ഒരുങ്ങി തയ്യാറായിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഇത്തരണത്തിൽ മുഖവുരയെന്നോണം പറയാനുള്ളത്. നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നതായ വിഷയം ഏകദേശം 1.5 വർഷമായിട്ട് ഈ സമയത്ത് ചർച്ച ചെയ്യാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയാണ്. നബിയുടെ ചരിത്രത്തെക്കുറിച്ച് നാം സംസാരിച്ചിട്ട് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത് നബിയുടെ വിവാഹത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചത് എന്നത് ഈ ആധുനിക യുഗത്തിൽ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകാരും ഇസ്ലാമിന്റെ ശത്രുക്കളായ മറ്റ് പല 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 ഇനങ്ങളും ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്ന് മാത്രമല്ല മുസ്ലിങ്ങളെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചോരയിൽ നിന്നിട്ട് നമ്മുടെ നമ്മിൽ നിന്നിട്ട് ജനിച്ചു വരുന്നതായ വിഭാഗം തന്നെ പല ഇസത്തിന്റെ ഉടമകളായി പാർട്ടികളുടെ ഉടമകളായി ഗ്രൂപ്പ് ഇസത്തിന്റെ ഉടമകളായിട്ട് ഇസ്ലാമിനെതിരെ ചോദ്യം ചെയ്യുന്ന വിഭാഗമായി ഉടലെടുത്തതായ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളതായ ശുബഹാത്തുകൾ അഥവാ ചർച്ചാ വിഷയമായി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും മറുപടി കണ്ടെത്തൽ അനിവാര്യമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ തുടർച്ചയായിട്ട് നാം ഇതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അള്ളാഹുവിന്റെ റസൂല് കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു എന്തുകൊണ്ട് അനുവദിച്ചു എന്നതിലേക്കുള്ളതായ ഹിക്മത്ത് നാം വിശദീകരിച്ചിട്ട് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ കൂടി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശേഷിക്കുന്ന ഭാഗം ഇന്ന് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാം കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ പറയുകയുണ്ടായി ഹിക്മത്തുകളായിട്ട് ഒന്ന് തഅലീലിയ എന്ന് പറഞ്ഞു, വിജ്ഞാനപരമായ ഹിക്മത്ത്. അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ലോകത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതായ മതം ഇത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി നബി അവസാനിച്ചു, പിന്നെ ഒരു നബി വരാനില്ല, ദൂതൻ വരാനില്ല, പിന്നെ ഇവിടെ പ്രബോധകന്മാരാ ഈ ഖുർആനിനെ അതുപോലെ നബിയുടെ 23 കൊല്ലത്തെ ജീവിതത്തിൽ നബി ലോകത്തിന് പഠിപ്പിച്ചതായ ജീവിത പദ്ധതിയാകുന്ന അതും നബിയുടെ തഖ്രീർ സ്ത്രീകരിച്ചതും നബിയുടെ പ്രവാചക പ്രഭുവിന്റെ പ്രവചനവും അഥവാ ഹദീസുകളും ഇതെല്ലാമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളതായ ആ വിജ്ഞാനത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗം ഉമ്മത്തുകളിലേക്ക് സമുദായത്തിലേക്ക് എത്തേണ്ടത് ബൈത്തുന്നുബുവ്വത്തിൽ നിന്നിട്ടാണ്. ബൈത്തുന്നുബുവ്വത്ത് ഹുജുറാത്തുകളായിരുന്നു. ബൈത്തുന്നുബുവ്വത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ വീട്, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ വീട്ടുകാരെ, നബിയുടെ വീട്ടുകാരി എന്ന പേരിൽ അന്ന് പറയപ്പെട്ടിരുന്ന ആ വാക്കിന്റെ അർത്ഥം ഇന്നറിയണമെങ്കിൽ തങ്ങന്മാരി എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരെന്ന് പറയുമ്പോൾ ആദ്യം അത് ഹിറ്റാകുന്നത് ആർക്കാണ്? നബിയുടെ ഭാര്യമാർക്കാണ്. നബിയെ കിടത്തത്തിൽ, ഇരുത്തത്തിൽ, ചലനത്തിൽ, നടത്തത്തിൽ എല്ലാമെല്ലാം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതായ വിഭാഗം അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ രഹസ്യ പരസ്യം, വിശാലമായ രഹസ്യ പരസ്യമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിന്റെ അകത്തുള്ളതായ രഹസ്യങ്ങൾ വരേക്കും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാരാണ്? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും നമ്മുടെ മാതാക്കളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ആണ്. അങ്ങനെയുള്ളതായ ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹു കല്യാണം കഴിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വഹി അനുസരിച്ചിട്ടാണ് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് വിവാഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ മഹദികൾ മുഖേന ലോകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മതത്തിന്റെ ഒട്ടും മുക്കാൽ ഭാഗത്തെ എത്തുകയും എത്തിക്കുകയും ചെയ്തു എന്ന സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വിജ്ഞാനപരമായ നേട്ടം മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ പല പല ഭാഗങ്ങളിലൂടെ കടന്നു ചെന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് വ്യക്തമായിട്ട് പുരുഷന്മാർക്ക് പറയാൻ പറ്റാത്തതാകുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരിലൂടെ മുസ്ലിം സ്ത്രീകൾ, സഹാബിയാത്തുകളായ അൻസാരിയാത്രകളായ സ്ത്രീകൾ പഠിച്ചിട്ട് ലോകത്തിന് എത്തിച്ചു കൊടുത്തതും അതുപോലെ തന്നെ ചെറുപ്പക്കാരിയായ ആയിഷയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതനുസരിച്ച് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിനാവ് വഹിയാണെന്ന് നമുക്കറിയാമല്ലോ. നബിക്ക് കിനാവ് കണ്ടതായിരുന്നു എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ മകളാകുന്ന ആയിഷയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയാവാൻ പോകുന്നുണ്ട് എന്നതിലേക്കുള്ള സൂചന ബുഖാരിയിലുള്ള ഹദീസാണെന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചെറുപ്പക്കാരിയായ ആയിഷയായ ബിക്റായ കന്യകയായ ആ മഹദിയെ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 40 വർഷങ്ങൾ ഇവിടെ ജഡ്ജിയായിട്ട്, ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജീവിച്ചു. എത്രത്തോളം അബൂബക്കർ ഉമർ ഉസ്മാൻ അലി പോലത്തതായ റളിയല്ലാഹു തആല അൻഹു ആ മഹാത്മാക്കളുടെ ജീവിത കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രതിവിധികൾ, സഹാബാക്കളുടെ ദൃഷ്ടിയിൽപ്പെടാത്ത, സഹാബാക്കൾ നേരിട്ട് റസൂലിനിട്ട് കേൾക്കാത്തതായ എത്രയോ കാര്യങ്ങൾക്ക് പ്രതിവിധികൾ കണ്ടെത്തിയിരുന്നതും അതിനുള്ള ഫത്വകൾ നൽകിയിരുന്നതും അതിനുള്ളതായ വിധികൾ നൽകിയിരുന്നതും ആരായിരുന്നു? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സഹീഹായ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ്. അത് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് എന്നത് നമുക്ക് അറിയാവുന്ന പരമാർത്ഥമാണല്ലോ. ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള വിജ്ഞാനപരമായ ഹിക്മത്ത് ഇതിന്റെ പിന്നിലുണ്ട് എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ അവിടേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. ഇനി നമുക്ക് കേൾക്കാനുള്ളത് വിജ്ഞാനപരമായ ഹിക്മത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തശ്രീഇയായ ഹിക്മത്താണ്. തശ്രീഇ എന്ന് പറഞ്ഞാലോ നിയമപരമായ ഹിക്മത്ത്. നിയമം, ഇവിടെ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളെ ഇറക്കുന്നു, ആ നിയമങ്ങളെ അതിനുശേഷമുള്ളതായ ആയത്തുകൾ കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. അല്ലാഹു ഇഷ്ടമുള്ളത് അല്ലാഹു കാട്ടും. അള്ളാഹ് ഇഷ്ടമുള്ളത് അള്ളാഹു സ്ത്രീകരിക്കുന്നു, നിലനിർത്തുന്നു. അള്ളാഹ് ഇഷ്ടമുള്ളത് അള്ളാഹ് ക്യാൻസൽ ചെയ്യുന്നു. അള്ളാഹുവിന്റെ അടുക്കലാണ് ലോഹുൽ മഹഫൂൽ എന്ന് പറയുന്ന ഉമ്മുൽ കിതാബുള്ളത്. അതിന്റെ അധികാരസ്ഥാനം അവനാണ്. അതിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിലില്ല എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളെ അവന്റെ ഇഷ്ടാനുസരണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന മേഖലയിൽ ഇവിടെ ഒരു നിയമമുണ്ടായിരുന്നു അറബികളുടെ ഇടയിൽ. അതെന്താണ്? ഒരാള് ഏതെങ്കിലും ഒരു കുട്ടിയെ സ്വന്തം മകനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മകന് അനന്തരാവകാശം കിട്ടും. ഈ മകനായിട്ട് പോറ്റി വളർത്തുന്ന വാപ്പ മരിക്കുകയാണെങ്കിൽ എന്ന് അതെന്നാണ് തബന്നി എന്ന് പറയുക. അപ്പോൾ അങ്ങനെ അദ്ഇയായിട്ട് സ്വീകരിക്കാമെന്ന് ഖുർആനുള്ള പറഞ്ഞിട്ട് കേൾക്കാൻ പോകുന്നത് പോലെ ഈ നിയമം മക്കയിൽ അറബികളുടെ ഇടയിൽ പൊതുവിൽ വ്യാപകമായിരുന്നു. വേറൂനിപ്പിടിച്ചതായ ഒരു ആദത്തും ഒരു ആചാരവും ആയിരുന്നു അത്. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല. എവിടെയാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും അവിടേക്ക് നമുക്ക് ചെല്ലാം വിശദീകരണത്തിൽ എത്തുമ്പോൾ. എന്നാൽ ഈ വിഷയത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച, അതിനു മുമ്പത്തെ ക്ലാസ്സിലും സൂചിപ്പിച്ച നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഇവിടെ പല കേസറ്റുകളും അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ കിട്ടും, നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുമുണ്ട്, മഹാനായ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്. സയ്ദ് ഇബ്നു ഹാരിസ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഖുർആനിൽ അള്ളാഹു റസൂലിന്റെ ഉമ്മത്തികളിൽ പേരല്ല എടുത്തു പറഞ്ഞത് ഒറ്റൊരു വ്യക്തിയുടെ പേരാണ്. അതാരാണ്? സയ്ദ് ഇബ്നു ഹാരിസയുടെ പേര് മാത്രമാണ്, മറ്റാരുടെയും പേരല്ല എടുത്തു പറഞ്ഞിട്ടില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിരുന്നു, അടിമയല്ല. യഥാർത്ഥത്തിൽ അടിമയല്ല, പക്ഷേ അറബികളുടെ ആ അറബി കാട്ടാളന്മാർ എന്ന പേരിൽ പറയപ്പെടുന്ന വിഭാഗം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കയ്യൂക്കുള്ളവും കാര്യക്കാരനായതുകൊണ്ട് തന്നെ ഇവിടെ കൊള്ളസംഘം അധികരിച്ചിരുന്നു പല ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാറുണ്ട്? പലരും യാത്ര ചെയ്യാൻ വേണ്ടി സ്വതന്ത്രത ഉള്ളവർ തന്നെ സ്വതന്ത്രന്മാര് തന്നെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊള്ളസംഘം അവരെ പിടികൂടും, എന്നിട്ട് പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് അടിമകളായി വിൽക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന് സംഭവിച്ചതുപോലെ പല സംഭവങ്ങൾ നടക്കാറുണ്ട്. അക്കൂട്ടത്തിൽ സുഹദ എന്ന സയ്ദ് ഇബ്നു ഹാരിസയുടെ ഉമ്മ ഒരവസരത്തിൽ ബനീ മാൻ എന്ന് പറയുന്ന അവരുടെ ഗോത്രത്തിലേക്ക്, അവരുടെ ഇത് ആങ്ങളന്മാരുടെ അവരുടെ കുടുംബത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ ഹാരിസയോട് ഭർത്താവിനോട് പറഞ്ഞു. ലീദിന്റെ വാപ്പ ഹാരിസയോട് പറഞ്ഞു, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് എന്ന്. അങ്ങനെ ചെറിയ കാഫില, ഉപകാഫിലിയാണ്, ചെറിയ യാത്ര ചെയ്യുന്ന വേളയിൽ രണ്ടടിമകളും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഹദിനികളും അടിമകളും പോകുന്ന സയ്യിദും അല്ലെങ്കിൽ സയ്യിദത്തും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് പുറപ്പെടുക, വലിയ സമൂഹം ഉണ്ടാവുകയില്ല. അങ്ങനെ ചെറിയ കാഫിലയുമായിട്ട് 8 വയസ്സുള്ള സയ്ദ് എന്ന കുട്ടിയോടുകൂടി സുഹദ എന്ന സയ്ദിന്റെ ഉമ്മ പുറപ്പെടുകയാണ് അവരുടെ നാട്ടിൽ നിന്നിട്ട്. ഈ സുഹദയുടെ ആങ്ങളമാരുടെയും കുടുംബക്കാരുടെയും നാട്ടിലേക്ക് വഴിമധ്യയിൽ ചെത്ത് പെട്ടെന്ന് ഒരു വിഭാഗം കൊള്ളസംഘം, ആ കൊള്ളസംഘത്തിനെ കുറിച്ച് ഹൈനു ഗോത്രക്കാരി എന്ന് ചരിത്ര ഗ്രന്ഥകർത്താക്കൾ പറഞ്ഞതായിട്ട് കാണാം. ബനു ഹൈനി എന്ന് പറയുന്ന ഗോത്രക്കാര് അവിടെ നിന്ന് അവരെ പിടികൂടുകയും അവരുടെ സമ്പത്തുകളെല്ലാം പിടിച്ച് അപഹരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ സയ്ദ് എന്ന കുട്ടിയെയും അവിടെ നിന്ന് അവർ കൊണ്ടുപോയി എന്നാണ്. സയ്ദ് എന്ന കുട്ടി 8 വയസ്സുള്ള കുട്ടി അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടു. സുഹദ എന്ന ഉമ്മ മകനില്ലാതെ കുടുംബത്തിലേക്ക് പോയി. അങ്ങനെ ഉമ്മ വീട്ടിലേക്ക്, നാട്ടിലേക്ക്, ഹാരിസയുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ മകനില്ല. ഹാരിസ വാർത്ത കേട്ടിട്ട് അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ ഭ്രാന്താവാൻ മാത്രം അദ്ദേഹത്തിന് ഈ വാർത്ത അദ്ദേഹത്തിനെ അമ്പരപ്പിച്ചു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തീരുമാനിച്ചു. فكيف على زيد ولم أدر ما فعل أحي فيرزى أم أتادونه الأجل كريان عربيتي يعقوب بن عليه السلام يوسف بن بلي كارنة بولي موكر كي زيدنا كتيا لأتي رولو يهجا مغنى زيد يبدأ بوي زيدنا كتيا لأتي رولو أولن بنتي نان لوغت يبدأ يم كرنان تياران شكان تياران غدان تياران يطرشيان تياران شلوهيكان تياران نبرمي كنت أدهن كريان عربيتي وننانا فوالله ما أدري وإني لسائل أغالك بعد السهل أم غالك الجبل تذكرني الشمس عند طلوعها وتعريض ذكراه إذا غربها أفل ഞാൻ അദ്ദേഹത്തിന്റെ എന്റെ മകനെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴുമെല്ലാം എന്റെ ഓർമ്മയിൽ എന്റെ ഓർമ്മയിൽ വിട്ടുകിടക്കുന്നത് സെയ്ദാണ്. എവിടെയാണ് സെയ്ദ്? മരുഭൂമിയിലാണോ ഇപ്പോൾ? പർവ്വതത്തിന്റെ മീതെയാണോ ഇപ്പോൾ? ആരുടെയെങ്കിലും വീട്ടിലാണോ ഇപ്പോൾ? അല്ലെങ്കിൽ മരിച്ചുപോയോ ഇപ്പോൾ? ഇങ്ങനെയായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നത്. മകനെ കുറിച്ച് വാപ്പ പറയുകയാണ്, في الارض عيس في الارض جاهدا ولا اسأم الطواف او تسأم الابل تعمل نصف العيس عيس എന്ന് പറഞ്ഞാൽ എത്ര കുതിരകൾ എത്ര ഒട്ടകങ്ങൾ വേണമെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പാടിയെന്നാണ്. ഹയാതിയ ഔതീയ അലയ്യ മനിയതി ഫകുല്ലു ഇൻഫാനിൻ വഇൻ ഖറഹുൽ അമലു. എന്റെ ജീവൻ നഷ്ടപ്പെടുന്നതുവരേക്കും ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ ഓടിയിട്ട് അദ്ദേഹത്തിനെ കറങ്ങി അന്വേഷിക്കാൻ തയ്യാറാണെന്ന് ഹാരിസ പാടിയെന്ന് ചരിത്രഗ്രന്ഥകർത്താക്കൾ പറയുന്നു. എന്നാൽ അദ്ദേഹം അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെയും പിടുത്തം കിട്ടിയില്ല. ഈ ജെയ്ദെന്ന കുട്ടിയെ എന്താണ് സംഭവിച്ചത്? അന്നത്തെ കാലഘട്ടത്തിൽ അറബ് രാഷ്ട്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട പട്ടണമുണ്ടായിരുന്നത് ഉഖാവ് എന്ന പട്ടണമാണ്. മക്കയിൽ ഉഖാവ് എന്ന പട്ടണത്തിൽ തൂക്ക് ഉഖാവിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ആരെ? ജെയ്ദിനെ. ജെയ്ദ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ്, ഒറിജിനൽ അറബി കുടുംബത്തിൽപ്പെട്ടതായ വ്യക്തിയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ കളറ് അല്പം കറുപ്പോട് അടുത്ത കളറാണ്. വൈറ്റ് പ്യൂർ ആയിട്ട് വെളുപ്പ് കളറല്ല. പിന്നെ അദ്ദേഹത്തിന്റെ മൂക്ക് അല്പം ചട്ടയുള്ളതായ മൂക്കിന്റെ ഉടമയുമാണ്. എന്ന് പറഞ്ഞാൽ അറബികൾ സാധാരണ അന്നത്തെ കാലഘട്ടത്തിൽ തയ്യാറ് ചെയ്യാറുള്ള ഒരു കുറവായി കാണാറുള്ള രൂപം എന്നർത്ഥം. കേടായിരുന്നിരിക്കട്ടെ, കുട്ടിയെ അവിടെ ഹാജരാക്കപ്പെട്ടു. അങ്ങനെ തൂക്ക് ഉക്കാവിൽ വിളിച്ചിട്ട് കുട്ടിക്ക് ലേലം വിളിക്കപ്പെട്ടു. ഈ ലേലം വിളിക്കപ്പെട്ട വേളയിൽ ഹക്കീമുബുൽ ഹിസാം എന്ന ഒരു മഹാവ്യക്തി, മഹാവ്യക്തി എന്നത് നമ്മുടെ ഭാഷയിൽ, മുസ്ലിങ്ങളുടെ ഭാഷയിൽ, പിന്നെ ഇസ്ലാം മുസ്ലിം ആവാൻ പോകുന്ന വ്യക്തിയാണ് ഈ പറയുന്ന. നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്ന വേളയിൽ അള്ളാഹു റസൂൽ നുബുവത്ത് കിട്ടിയിട്ടില്ല, ആ സന്ദർഭമാണ്. അപ്പോൾ ഹക്കീമുബുൽ ഹിസാം എന്ന വ്യക്തി അവിടെ ധാരാളം അടിമകളെ വിലക്ക് വാങ്ങിയ കൂട്ടത്തിൽ ഈ അടിമയെ കോലം കാണുമ്പോൾ, അടിമയുടെ കോലമല്ല കാണുമ്പോൾ നല്ല ചൊറുക്കുള്ള നല്ല തന്റേടമുള്ള വ്യക്തിത്വമുള്ള മനുഷ്യനാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ പറഞ്ഞ വില കൊടുത്തിട്ട് ആ കുട്ടിയെ അവിടെ നിന്ന് വിലക്ക് വാങ്ങി. വിലക്ക് വാങ്ങിയതിന്റെ ശേഷം ഹക്കീമുബുൽ ഹിസാം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഖദീജ കണ്ടു. ഖദീജ ആരാണ്? ഹക്കീമുബുൽ ഹിസാമിന്റെ അമ്മത്താണ്, അമ്മായിയാണ്. അമ്മായിയായ ഖദീജ കണ്ടപ്പോൾ ഖദീജ ചോദിച്ചു, ഇക്കൂട്ടത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന, നിങ്ങൾ ഇന്ന് പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്നതായ അടിമകളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ എനിക്ക് വളരെ നന്നായി തോന്നുകയാണ്, ആ കുട്ടിയെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ അമ്മായി നിങ്ങൾക്കാണ് ഞാൻ ഹദീയായി സമ്മാനമായി തന്നിരിക്കുകയാണെന്ന് ഹക്കീമുബുൽ ഹിസാം പറഞ്ഞു. അങ്ങനെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അടിമവേല ചെയ്യുന്ന വ്യക്തിയായി മാറി. ആര്? സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. സെയ്ദ് ബിനു ഹാരിസ 8 വയസ്സുള്ള കുട്ടിയാണെന്ന് നാം കേട്ടല്ലോ. ഈ കുട്ടി അവിടെ എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വാപ്പയുടെ കോലമുണ്ട്, ഉമ്മയുടെ കോലമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെയും ഗ്രാമത്തിന്റെയും കബീലയുടെയും കോലം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വിട്ടുകടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹജ്ജ് സീസൺ വരുമ്പോഴെല്ലാം നമുക്കറിയാം മക്കയിൽ പണ്ട് തന്നെ ഹജ്ജ് നടക്കാറുണ്ട്. അബൂജഹൽ സുബത്ത് ഷൈബത്തൊക്കെ ആദിമാരായിരുന്നു, അവരൊക്കെ ചെറുക്കിന്റെ മീൽ ഹജ്ജ് ചെയ്തവരായിരുന്നു എന്നതൊക്കെ നാം കേട്ട് മനഃപ്പാടമാക്കിയ യാഥാർത്ഥ്യമാണ്. അങ്ങനെ അവിടെ ഹജ്ജ് വേളയിൽ ഹജ്ജ് സീസൺ വന്നാൽ അവിടെ വരുന്നതായ ഷാമിൽ നിന്നിട്ടും ഇദ്ദേഹത്തിന്റെ കബീലയുള്ളതായ നാട്ടുകാരിൽ നിന്നിട്ട് വല്ലവരും വരുമ്പോൾ അവരെയെല്ലാം കണ്ടിട്ട് അവരോടെല്ലാം അന്വേഷിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന്. ആര്? ഹാരിസത്തോ കാബോ എന്ന് പറഞ്ഞാൽ അളാപ്പ കുടുംബക്കാരുള്ള ഓരോ ആൾക്കാരുടെ പേരിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാണ്. ചുരുക്കത്തിൽ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കയിൽ നിന്നിട്ട് പോകുന്ന ഹാജിമാര് മുഖേന നാട്ടിലേക്ക് വിവരമെത്തി, നിങ്ങളെ അന്വേഷിക്കുന്നതായ ആൾക്കാർ മക്കയിലുണ്ട്, നിങ്ങളുടെ മകൻ മുത്തലിബിന്റെ കുടുംബത്തിൽ, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിൽ ഒരാളുടെ വീട്ടിലാണ് ഉള്ളത് എന്ന്. എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിലെത്തിയത്? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു. നാം രണ്ടോ മൂന്നോ നാലോ ക്ലാസ്സിന് മുമ്പ് കേട്ടതായ ആ കല്യാണം വിശദാംശങ്ങളുണ്ടല്ലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതായ അമിതമായ സ്നേഹം കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉലീനയായ കോടിക്കണക്കിൽ സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും ഉടമയായ ആ ഖദീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെരഞ്ഞെടുത്ത അടിമ ജൈദിനിയായിരുന്നു. കാരണം വ്യക്തിത്വമുള്ള, കാണുമ്പോൾ അടിമയാണെന്ന് തോന്നാത്ത രൂപത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ആ ജൈദ്. അതുകൊണ്ട് തന്നെ നബിജുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരഭിപ്രായത്തിൽ തെരഞ്ഞെടുത്തതും നബി അവരെയായിരുന്നു. നബിയോട് പറഞ്ഞു ഖദീജ, നിങ്ങൾക്ക് ഞാൻ ഒരു അടിമയെ, ഇതൊരു റിപ്പോർട്ടാണ്, നിങ്ങൾക്ക് ഞാൻ എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരു അടിമയെ സമ്മാനമായി തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്, തെരഞ്ഞെടുക്കുന്നത് നിങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖഭാവം കണ്ടിട്ട് ഈ കുട്ടിയാണ് നല്ല എനിക്ക് കൊള്ളുന്നത് എന്ന് തീരുമാനിച്ചിട്ടാണ് സൈദിനെ തെരഞ്ഞെടുത്തത് എന്നും കാണുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ തെരഞ്ഞെടുത്തതായ സൈദിനെ ഉടനെ തന്നെ എന്ത് ചെയ്തു? ഹുറായി സ്വന്തനായി വിടുകയും ചെയ്തു. അടിമയല്ല എന്നർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കോലം കാണുമ്പോൾ അപകടത്തിൽ പെട്ടുപോയതുപോലെ തോന്നുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സ്വന്തനാക്കി വിട്ടുകളഞ്ഞു കുട്ടിയെ. അങ്ങനെ അതാ അടുത്ത വർഷത്തിൽ കഅബും ഹാരിസയും വരുന്നു മക്കയിലേക്ക്. അവർ വരുന്നത് ഹജ്ജിനാണെങ്കിലും അവരുടെ ലക്ഷ്യം അബ്ദുൽ മുത്തലിബിന്റെ വീടാണ്. ഹാരിസത്ത് ബിനു സുറഹദീലും കഅബ് ബിനു സുറഹദീലും ഇവർ രണ്ടുപേരും ഹജ്ജിന് വന്നു. എന്നിട്ട് അന്വേഷിച്ച് പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് പരിശ്രമിച്ചു മക്കയിൽ നിന്നിട്ട്. എവിടെയാണ് അബ്ദുൽ മുത്തലിബിന്റെ വീട് എന്നും, അബ്ദുൽ മുത്തലിബ് എന്റെ ഏലക്കുട്ടിയുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ നാട്ടുനേതാവിന്റെ പേരാണല്ലോ പറയുക, ആ അർത്ഥത്തിലാണ്. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയുടെ വീട്ടിലാണ് നമ്മുടെ കുട്ടിയുള്ളത് എന്ന വിവരം അവർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവസാനം അവർ തെരഞ്ഞുപിടിച്ചിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് അവരെത്തി. എത്തിയതിന്റെ ശേഷം താഴ്മയോടുകൂടി മുഹമ്മദിനോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദേ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പൊതുവിൽ മക്കാരെക്കുറിച്ച് കേട്ടിട്ടുള്ളത് അങ്ങേയറ്റം ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാണ് എന്നതാണ്, അങ്ങേയറ്റം ധർമ്മം ചെയ്യുന്നവരാണ് എന്നതാണ്, പ്രത്യേകിച്ച് അതിഥികളെ അങ്ങേയറ്റം ആദരിക്കുന്നവരാണ് എന്നതാണ് എന്ന് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തനാണ് എന്ന കൂട്ടുപേരും ബഹുമാനപ്പേരും ഉള്ള വ്യക്തിയാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളോട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. റസൂല് ചോദിച്ചു, അന്ന് റസൂലല്ല എന്ന് പറഞ്ഞാൽ അന്ന് നുബുവത്ത് കിട്ടിയിട്ടില്ല എന്നർത്ഥത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളതായ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഞങ്ങളുടെ മകനാണ്, എന്റെ മകനാണ്, ഞങ്ങളുടെ മകനായ ആ കുട്ടിയെ ഞങ്ങൾക്ക് വിട്ടു കിട്ടണം. ഇതല്ലാത്ത വേറെ ആവശ്യങ്ങൾ നിങ്ങൾക്കില്ലേ? ഈ ആവശ്യം പെട്ടെന്ന് നിറവേറ്റി തരാൻ പറ്റുകയില്ല. ഏതുവരെ? കുട്ടിയോട് ചോദിക്കുന്നതുവരെ. കുട്ടിയെ വിളിച്ച് നിങ്ങൾ ചോദിക്കുക, കുട്ടി നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിലും, നിങ്ങൾ ആ കുട്ടിയുടെ വാപ്പയും ഇളയപ്പയുമാണ് എന്ന് സ്വീകരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കബീലയിലേക്കും നാട്ടിലേക്കും വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടി കൊണ്ടുപോവുക, അഥവാ കുട്ടി എന്റെ അടുക്കൽ നിൽക്കാനാണ് ആഗ്രഹപ്പെടുന്നതെങ്കിൽ എന്നെ അഭയകേന്ദ്രമാക്കി അംഗീകരിക്കുന്നവരെ വിട്ടുകളയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതേ അല്ല എന്ന് പറഞ്ഞപ്പോൾ, അണത്തുമുള്ള വാക്കാണ് മുഹമ്മദേ നിങ്ങൾ പറഞ്ഞത് എന്ന് അവർ മറുപടി നൽകി. ഇത് നല്ലൊരു വാക്കാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം സന്തോഷം എന്ന് പറഞ്ഞ് കുട്ടിയെ വിളിക്കാനയച്ചു. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു, ഹാജരാക്കപ്പെട്ടു, ജയ്ദിനോട് ചോദിക്കപ്പെട്ടു. അള്ളാഹു റസൂൽ ചോദിച്ചു, അല്ലയോ ജയ്ദേ, ഇതാരാണ്? ജയ്ദ് പറയുന്നു, ഇതെന്റെ വാപ്പയാണ് ഹാരിസ.
മക്കാളാരാണ്? അതിന്റെ അളാപ്പയാണ് കഅബ്. അപ്പോൾ കഅബ്ബിന് സുറഹബിയിൽ, അതേപോലെ സെയ്ദ്ബിന് ഹാരിസത്തുബിന് സുറഹബിയിൽ രണ്ടു പേരും വാപ്പയും അളാപ്പയുമാണെന്ന് മനസ്സിലാക്കി. എന്നാൽ അവർക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞു, മകനെ ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് വരുന്നു, അല്ല മുഹമ്മദിന്റെ കൂടെ നീ നിൽക്കുന്നു, എന്താണ് നിനക്ക് ആഗ്രഹം? മകൻ ചരിത്രത്തിൽ കാണുന്നു, ഞാൻ ഇന്ന് വായിച്ചതായ മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരുപോലെ പറഞ്ഞ വേടാണ്, ശ്വാസം കഴിക്കാനുള്ള ടൈം കൊടുക്കാതെ പെട്ടെന്ന് മറുപടി നൽകിയത് ഞാൻ മുഹമ്മദിന്റെ കൂടെ നിൽക്കുമെന്നാണ്. ചിന്തിക്കാൻ ടൈം കൊടുത്തില്ല എന്നാണ്, അല്പം ചിന്തിച്ചിട്ട് പറയാമെന്ന് അതിവരെ വെച്ചില്ല എന്നാണ്, ആ ഗ്യാപ്പ് വരെ കൊടുത്തില്ല എന്നാണ്, പെട്ടെന്ന് കുട്ടി മറുപടി നൽകിയത് ഞാൻ ഇവിടെ എന്റെ മുഹമ്മദിന്റെ കൂടെ ജീവിച്ചോളാം, നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നാണ്. അപ്പോൾ വാപ്പ മറുപടി പറഞ്ഞതെന്തായിരുന്നു? അല്ലയോ മകനെ, അടിമയായി ജീവിക്കലാണോ നല്ലത്, സ്വതന്ത്രനായി വാപ്പാന്റെ കൂടെ ജീവിക്കലാണോ നല്ലത് എന്നായിരുന്നു ഈ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി നൽകിയത്. നിങ്ങളിൽ ആരിലും കാണാത്തതും ലോകത്തിൽ ആരിലും കാണാത്തതും ഇദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയില്ല എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് കണ്ണുനീരിൽ നിന്നിട്ട് ധാരധാരിയായി കണ്ണൊഴുകിപ്പോയി, വെള്ളം കണ്ണുനീരൊഴുകിപ്പോയി. എന്നിട്ട് സെയ്ദിനെ ഇണക്കി ചേർത്ത് പിടിച്ചിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുമ്പിലേക്ക് ചെല്ലുന്നു. കഅബയുടെ വാതിലിന്റെ താഴ്വരയിൽ നിന്നിട്ട് ഹിജ്റയിൽ നിന്നിട്ട് പ്രഖ്യാപിക്കുന്നു, അല്ലയോ മക്കാരെ, സെയ്ദ് എന്റെ മകനാണ്, ഞാൻ മരിച്ചാൽ വരേക്കും അദ്ദേഹത്തിന് അനന്തരാവകാശമുണ്ട്, സെയ്ദ് എന്റെ മകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അന്നേത്തെ ദിവസം മുതൽ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നായിരുന്നു സെയ്ദിനെ വിളിക്കപ്പെട്ടിരുന്നത്. സെയ്ദ് ഇബ്നു ഹാരിസ എന്ന പേര് മക്കാര് മറന്നുപോയിരുന്നു. സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന പേര് വിളിക്കപ്പെടുമ്പോൾ സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന സെയ്ദിന് എന്തെന്നില്ലാത്ത സന്തോഷവും ആയിരുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ സെയ്ദ് ഇബ്നു മുഹമ്മദിലേക്കെത്തി. സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാൽ ഈ ആചാരം, ഇതൊരാചാരമാണ്, മക്കാരുടെ ഇടയിൽ വ്യാപകമായ ആചാരം. എന്ത്? ഒരു വ്യക്തിയെ കുട്ടിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വന്തം മകനെ പോലെ തന്നെയായി മാറുന്നു എന്നത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള, ആ അനിസ്ലാമിക കാലഘട്ടത്തിലുള്ള അറബികളുടെ ഇടയിൽ വ്യാപകമായി അറിയപ്പെട്ടിരുന്ന വേറൂന്നി നൂറ്റാണ്ടുകൾ പിടിച്ചിരുന്നതായ ഒരു ആചാരം ആയിരുന്നു. ആചാരത്തിന് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തതാണ് എന്നതിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ഞാൻ പലതും അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിയാത്തതെന്ന് പറഞ്ഞല്ലോ. അത് മുഹമ്മദ് നബി നബിയാകുന്നതിന് മുമ്പും നബിയായ ശേഷവും നാം മുസ്ലിങ്ങളാകുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളാകുന്ന നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നുബുവത്ത് കൊടുക്കാൻ തീരുമാനിക്കുന്ന മഹാത്മാക്കളെ സംരക്ഷിച്ച് ഇസ്ലാമിക ട്രെയിനിങ് നുബുവത്ത് ഏൽക്കാനുള്ള പക്വത പാകത ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് നൽകിയിട്ടാണ് വളർത്തുക. അങ്ങനെ വളർത്തി വരുന്ന വീട്ടിന്റെ ഉടമയാകുമ്പോൾ, നേതൃത്വത്തിന്റെ ഉടമയാകുമ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് മനുഷ്യത്വത്തിന് വിപരീതമായ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരണത്തിൽ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ ഈയിടെ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വരാറുള്ളതായ പല കേസറ്റുകൾ കേൾക്കുന്ന കൂട്ടത്തിലൊരു കേസറ്റിൽ കേട്ടു. നമ്മുടെ ഇത് ചരിത്രം പഠിക്കാത്തതുകൊണ്ട്, ഹദീസുകൾ പഠിക്കാത്തതുകൊണ്ട് പലരിൽ നിന്നിട്ടും വന്നു പോകാറുള്ളതായ പഴവുകളാണ് എന്നത് പറയാൻ വേണ്ടി തന്നെ ഞാൻ ഉണർത്തുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്തിരി പറഞ്ഞ കൂട്ടത്തിൽ ഒരു വ്യക്തി പറയുകയാണ്, പ്രസംഗത്തിന്റെ ഇടയിൽ ഉമർ വളരെ വിചരിച്ച വ്യക്തിയാണ്, വളരെ കള്ളു പിടിച്ച വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമറിനെ പരിചയപ്പെടുത്തുകയാണ്. എന്തിനടോ അത് പറയേണ്ട ആവശ്യം? ഇസ്ലാം മുമ്പുള്ളതൊക്കെ എല്ലാം തകർത്തിക്കളയും, എല്ലാം കഴുകിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ, സ്വർഗത്തിലെ ടിക്കറ്റ് ഞാൻ കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം ജിബ്രീൽ മുഖേന മദീനയിലേക്ക് ഉമറിനിറങ്ങുമ്പോൾ, പിന്നെ അങ്ങനെയുള്ള ഉമറിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ചൂഷണം ചെയ്യാൻ, അന്വേഷിക്കാൻ, വാവ് പറയുമ്പോൾ, കരാക്കഥ പറയുമ്പോൾ മുതൽ കൂട്ടാക്കാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഉമർ വ്യതിചരിച്ചു എന്ന് പറയുന്നതിൽ എന്ത് നേട്ടമാണ് കേൾക്കുന്ന സദസ്യർക്ക് ഉള്ളത്, പറയുന്ന വാവൻ ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്തരം കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മുസ്ലിങ്ങൾ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട മഹാത്മാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഗ്രേഡുകൾ കൊടുക്കുക. എത്രത്തോളം ഉമർ കുട്ടികളെ വധിക്കാറുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ച് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലോകവ്യാപകമായ കഥയാണ്. എന്ത് ജാഹിലിയ കാലഘട്ടത്തിൽ സ്വന്തം പെൺകുട്ടിയെ ഉമർ കൊന്നിരുന്നു എന്ന് അല്ലെ? പെൺകുട്ടിയായത് കാരണത്താൽ പലരും കേട്ട് പരിചയമുള്ളതല്ലേ? പല രാകഥകളിൽ നാം കേൾക്കാറുള്ളതാണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിൽ വാല്യങ്ങളുള്ളതായ ഒരു ഒരു വൻ സമുദ്രമായത് കൊണ്ട് തന്നെ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മഹാത്മാക്കളുടെ മഹത്വത്തിനെ ബാധിക്കാതെ, ആ ബഹുമതിയെ ബാധിക്കാതെ, അഥവാ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ അഖീദയെയും ബാധിക്കാത്തതായ ആ ഇത് കാര്യങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് കോട്ടം തട്ടാത്തതായ ഭാഗങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത ഭാഗങ്ങൾ ശരിയായ സ്വീകാര്യോഗ്യമായതായ റിപ്പോർട്ടുകളിൽ ഇത് സ്ത്രീകരിക്കപ്പെട്ടതായ റിപ്പോർട്ടുകളിൽ വന്നതല്ലെങ്കിൽ നാം അംഗീകരിക്കാൻ പാടുള്ളതല്ല. മുതൽക്കൂട്ടായിട്ട് നമ്മുടെ വാവുന്നോ പ്രസംഗത്തിനോ ലേഖനത്തിനോ മാസികകൾക്കോ ഉപയോഗിക്കാനും പാടുള്ളതല്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ മതത്തിനും പവിത്രതയെ നിലനിർത്താൻ നമുക്ക് അനിവാര്യമെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് ഖുറൈശിയാണ്, അദവിയാണ്, ബനു അദി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഖുറൈശി ഗോത്രക്കാർ ആരും തന്നെ പെൺകുട്ടികളെ വധിക്കുന്ന പരിപാടി ചെയ്യാറുണ്ടായിരുന്നില്ല. അറബികളിൽ നിന്ന് മറ്റ് ചില ഗോത്രങ്ങളിൽ ഉപഗോത്രങ്ങളിൽ അറിയപ്പെട്ടതായ ക്രൂരകൃത്യം ആയിരുന്നു അത്. അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉമറിനെ കുറിച്ച് പറയുന്നതായ കിംബദന്തി കിംബദന്തിയാണെന്ന് നമുക്ക് പഠിക്കാം. അത് വെഞ്ചലിലാണ് ഉണ്ടാക്കപ്പെട്ടതാണെന്ന് പഠിക്കാം. ഇതിന്റെ അർത്ഥം എന്തല്ല, ഉമറുൽ ഖത്താബ് മഅസൂമാണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതല്ല. പിന്നെയോ ഓരോ മഹാത്മാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരവർക്ക് കൊള്ളുന്ന ഗ്രേഡ് നൽകുക എന്നത് അനിവാര്യമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയുന്നു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ കള്ള് കുടിച്ചിട്ടില്ല, എന്നെ അള്ളാഹു ബഹുമാനിച്ച 10 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു റസൂൽ എനിക്ക് അള്ളാഹു റസൂൽ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു തന്നു, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്നെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് മലക്കുകൾ വരേക്കും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഉസ്മാൻ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് 5-8 കാര്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ സൽക്കർമ്മങ്ങൾ മഹാത്മാക്കളായ ആ നെടുംതൂണുകളായ സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് റിസർവേഷൻ ചെയ്തു പോയതായ മഹാത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അവരുടെ ഗ്രേഡിനോട് യോജിക്കുന്നത് മാത്രമാണ് പറയേണ്ടത് പറയാവൂ എന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞു വന്നത്. ഇതൊക്കെ എവിടുന്ന് വരുന്നു ഇങ്ങനെയുള്ള പാളിച്ചകൾ ചില പ്രാസംഗികന്മാർക്ക്, ചില വാവന്മാർക്ക്, ചില പണ്ഡിതന്മാർക്ക്? ഞാൻ അവരെ ആക്ഷേപിക്കുന്നതല്ല, ചീത്ത പറയുന്നതല്ല, മറിച്ച് ആഴത്തിലിറങ്ങിയിട്ട് സഹീഹും വഈഫും ഏതാണ് സ്വീകാര്യോഗ്യമായത്, ഏതാണ് സ്വീകാര്യോഗ്യമല്ലാത്തത് എന്നത് ചരിത്രം പറയുമ്പോഴും ഹദീസ് പറയുമ്പോഴും പഠിക്കാത്തത് കൊണ്ട് തന്നെ വരുന്നതായ വീഴ്ചകളാണ്. ആ വീഴ്ച നികത്താൻ വേണ്ടി നാം മുമ്പോട്ട് വരേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഇത്ര ഗൗരവത്തോടുകൂടി സംസാരിച്ചിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കെല്ലാവർക്കും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് ഹദീസിലേക്ക് മടങ്ങാനുള്ളതായ ഭാഗ്യം നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, കേരളത്തിലുള്ളതായ പണ്ഡിതന്മാർ പലരും അംഗീകരിച്ചതാണ്. ഞാൻ തന്നെ ഇന്ന് ഒരു പുസ്തകം വായിച്ചു, നമ്മുടെ നാട്ടിലുള്ളതായ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്നതായ വിദ്യാഭ്യാസ ബോർഡല്ല, ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിന്റെ പ്രസിഡന്റ് അസ്ഹരി തങ്ങളാണ് അല്ലെ? അസ്ഹരി തങ്ങൾ ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ്, കേരളത്തിലുള്ളതായ പണ്ഡിതന്മാർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള, ഞാൻ പഴയ 20-25 കൊല്ലം മുമ്പേ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കാനുള്ള വാക്കാണത്. എന്താണ്? കേരളത്തിലുള്ളതായ പള്ളി ദിവസങ്ങളിലും കോളേജുകളിലൊക്കെ ടൈം വേസ്റ്റ് ആകുന്നത് തർക്കശാസ്ത്രം പഠിപ്പിച്ചിട്ടാണ്. മനസ്സിലത്ത് ابن الصلاح والنواوي حرم وقال قوم ينبغي ان يعلم ابن الصلاح والنواوي امامهم حرام ആണ് മനസ്സിട്ട് പഠിക്കലി എന്ന് പള്ളി ദർശനം ചൊറിഞ്ഞു പഠിക്കും പാടും. പക്ഷെ അവർക്ക് 5 മണിക്കൂർ അത് ഓടാനേ ടൈം ഉള്ളൂ, വേറെ ടൈം ഇല്ലതാനും ശരിയാവില്ല. ഇമാം ഷാഫി അഹമ്മദുല്ലാഹി അലൈഹി തർക്കശാസ്ത്രം പഠിക്കുന്നതായ പറയുന്നതായ പ്രവർത്തിക്കുന്ന അത് പറഞ്ഞു നടക്കുന്നതായ വിഭാഗത്തിന്റെ കഴുത്തിൽ ചെരുപ്പിന്റെ മാല ഇട്ടിട്ട് അടിച്ചിട്ട് റോട്ടിൽ നടത്തണമെന്നാണ് പറഞ്ഞത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ എന്താണ് അതുകൊണ്ട് വരുന്നത്? ആവശ്യമില്ല, നോവൽ വായിക്കുന്നതിന്റെ ഫലമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പള്ളി ദർസിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹിന്റെ വീട്ടിൽ നിന്നിട്ട് ഓത, ഹദീസ് ഓതൂ. ആ സ്ഥലത്ത് ഹദീസ് വേണ്ടത്ര പ്രാധാന്യം അതിന് നൽകൂല. അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഹിസ്റ്ററി ഗ്രന്ഥങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകൂല. അതുപോലെ തന്നെ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം നൽകൂല. അത് നൽകാതെ രൂപത്തിലാണ് മറ്റൊരു പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം, മുത്തഅല്ലിമീങ്ങളുടെ ടൈം, വിദ്യാർത്ഥികളുടെ ടൈം വേസ്റ്റായി പോവുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് എന്നല്ലാതെ ആക്ഷേപിക്കുന്നതല്ല. വീഴ്ചകൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. എന്നാൽ അപ്പോൾ മഹാത്മാക്കളിലേക്ക് അടുക്കുമ്പോൾ മഹാത്മാക്കൾ മഹാത്മാക്കളാണെങ്കിൽ നന്മകൾ കൂടുതൽ കണ്ടുകൊണ്ടേയിരിക്കും, മഹാത്മാക്കൾ മഹാത്മാക്കളല്ലെങ്കിൽ തിന്മകൾ കൂടുതൽ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഭൗതിക നേതാക്കൾ ആരാണെങ്കിലും അവരിലേക്കൊന്നും കൂടുതൽ മനുഷ്യന്മാർ അടുക്കാറില്ല. എന്തുകൊണ്ട്? അടുത്തു കഴിയുമ്പോൾ തന്നെ അവരുടെ അരമന രഹസ്യം പുറത്താവും, അവരുടെ തട്ടിപ്പ് പുറത്താവും, അവരുടെ വെട്ടിപ്പ് പുറത്താവും. ഇതെല്ലാം പുറത്താകുന്ന വേളയിൽ അവർ ദൂരപ്പെടാൻ തുടങ്ങും. എത്രത്തോളം ചില മതപണ്ഡിതന്മാരിൽ നിന്നിട്ടും എല്ലറിയല്ല, എല്ലാവരെയും അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, അത് വേറെ കാര്യം. അതേസമയത്ത് ചില മതപണ്ഡിതന്മാരിൽ നിന്നിട്ടും ഇത് നന്നായിട്ട് പ്രസംഗിച്ചു, നന്നായിട്ട് ജനങ്ങളോടൊക്കെ പറഞ്ഞു നടക്കും. അതേസമയത്ത് അവനെക്കുറിച്ച് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ സ്വദേശിക്കാത്തിന് അവനെ കാണൂല. ആ ഓറ് ഉത്സരിക്കാറില്ല സ്വദേശിക്കാരൻ. എവിടെയാണ് വീട്ടിൽ ഉത്സരിക്കാം, അല്ലെങ്കിൽ ഓറ് രണ്ടാം ഓർ ഞങ്ങളുടെ ഭാഷയല്ല. ഞങ്ങളുടെ പറഞ്ഞാല് കണ്ണൂർ ജില്ലയിലാണ്, കാസർഗോഡ് ജില്ലയിൽ ഓർന്ന് പറയില്ല. ഓർന്ന് പറഞ്ഞാൽ ബഹുമാനിച്ച് പറയലാണ്. ഓറ് ആ കാവ്യാറെ കുറിച്ച് അല്ലെങ്കിൽ വലിയ ഖത്തീബിനെ കുറിച്ച് പള്ളി ഉത്സരിക്കാൻ ജമാഅത്തിന് എത്തിക്കാണൂല. ജമാഅത്തിന് ആരാണ് അവിടെ മുക്രിയായിരിക്കും ചിലപ്പോ ഇമാമത്ത് വിളിക്കാം. എന്നിട്ട് പൊതുജനങ്ങളുടെ മുമ്പിലുള്ള ഒരു വിശ്വാസം എന്താണ്? ഓർ കുറെ താമസിച്ച് ഉത്സരിക്കാൻ അവർക്കെന്ത് ഇസ്മത്തിന്റെ വല്ല ടിക്കറ്റ് ഇറങ്ങിയ പോലെ ആകാശത്തുനിന്ന് നിങ്ങൾ പിന്നെ ഉത്സരിച്ചോളിയും. അപ്പോൾ ബുദ്ധി സ്വദേ ഉത്സരിക്കുന്നില്ലെങ്കിൽ എന്താണ് ഞാൻ ഉത്സരിക്കുന്നതിനാ പിന്നെ മനസ്സിലാക്കാ ചിലര് എന്തിനല്ലേ. അതുകൊണ്ട് നീ നിന്റെ ശരീരം കൊണ്ടാണോ ആരംഭിക്കേണ്ടത്? ആ പിന്നെയോ നീ എന്തെങ്കിലും ജനങ്ങളോട് പറയുന്നതിന് മുമ്പ് നീ അതിനെ ഫിറ്റാക്കണം ആദ്യം, എന്നിട്ട് മറ്റവരോട് പറഞ്ഞാൽ മതി എന്നാണ്. ലാ തൻഹ അൻ ഖുലുഖ് ഇൻ വതഅസിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽതാളീമു. ജനങ്ങളുടെ മുമ്പിൽ നീ ചെയ്യാതെ ആ ഏത് കാര്യത്തെ നീ ചെയ്യെന്നോ ചെയ്യരുത് എന്നോ പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര വലിയ കുറവാണോ അത്. നീ കുറവ് ചെയ്ത് ഈ ഫിലിമ് കണ്ട് നീ എരുമരാഗം കേട്ട് കഴുതരാഗം കേട്ട് തോന്നിവാസം ചെയ്ത് കള്ളു പിടിച്ച് തട്ടിപ്പ് ചെയ്ത് വെട്ടിപ്പ് ചെയ്ത് താടി പിടിച്ചിട്ട് മുസ്ലിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ച് പറയാം, എടോ നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ വേറ്റെടുക്കുന്ന സമയത്ത് പൊക്കിയെടുക്കണം. ഞാനോ എന്നെ കുറിച്ച് നിങ്ങൾ നോക്കേണ്ടതില്ല, എന്റെ കോലം നോക്കണ്ട, എന്റെ വാക്ക് കേട്ടാ മതി എന്ന് പറയും പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ള പലരുണ്ട്. എന്റെ കോലം നിങ്ങൾ നോക്കേണ്ടതില്ല, എന്റെ വാക്ക് നിങ്ങൾ കേട്ടാൽ മതി, വിടൂല, അള്ളാഹു ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം, ഇവിടുന്ന് വാചാലതയുള്ളവർക്ക് എന്തും പറഞ്ഞിട്ട് രക്ഷപ്പെടാം, യുക്തിയുള്ളവർക്കും ഇവിടുന്ന് എന്തും പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു വിടുന്നതല്ല. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ചർച്ചാ വിഷയം അതൊന്നുമല്ല. അവിടെ കെട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനിക്കേണ്ട, ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നത് സെയ്ദ് മനസ്സിലാക്കിയത് കൊണ്ടാണ് സെയ്ദ് റസൂലിനെ വിടാത്തത്. റസൂലിന്റെ പെണ്ണി പിന്നിൽ കൂടിയത് വാപ്പാനെ ഒഴിവാക്കിയതെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ വാപ്പയും വളയത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതാ സെയ്ദ് എന്റെ മകനാണ് എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം കേട്ടപ്പോൾ വാപ്പയ്ക്കും വളയത്തേക്കും എന്തെന്നില്ലാത്ത സമാധാനമായി. എന്നാൽ ആ കുട്ടി എന്റെ കുട്ടിയെക്കുറിച്ച് ഇനി ഭയപ്പെടേണ്ടതില്ല, വമാന കുത്തിക്കഴിഞ്ഞു, ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ്. അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഇറങ്ങുന്നു മക്കയിൽ. എത്ര ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ തൊട്ടതായിട്ട് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജർ വലാ തംനു തക്തസ്തക്തിർ. ഇതൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ആയത്തുകളാണ്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസിലൈലൈക ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത വല്ലാഹു യാസിമുക മിനൻ നാസ. മുഹമ്മദ് നബിയെ ജനങ്ങളിലേക്ക് നിങ്ങൾ ഈ സത്യത്തെ എത്തിച്ചു കൊടുക്കൂ. ജിബ്രീൽ ഇറങ്ങുന്നു, വഹി ഇറങ്ങുന്നു, അള്ളാഹുമായുള്ള കമ്പി ബന്ധം പുല ആരംഭിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാനിന് ശേഷം. എന്തുകൊണ്ട്? അല്ലാഹു എന്താ പറഞ്ഞു ഖുർആനിലെ? ആമന റസൂലു മുഹമ്മദ് നബിയ ആദ്യത്തെ മെമ്പർഷിപ്പ് നേടിയിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന് പ്രഖ്യാപനം നടത്തിയ ശേഷം ആദ്യമായിട്ട് ഇസ്ലാമതം വിശ്വസിച്ച തർക്കീബ് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ പുരുഷന്മാർ നിന്നിട്ടാര്, സ്ത്രീകൾ നിന്നിട്ടാര്, കുട്ടികൾ നിന്നിട്ടാര്, അടിമകൾ നിന്നിട്ടാര് എന്നൊക്കെയാണല്ലോ ചെറുപ്പത്തിൽ പഠിച്ചത്. അത് വിട്ടിട്ട് നിങ്ങൾ ആ മെയിൻ തർത്തീബ് നോക്കുക. ആദ്യമായിട്ട് ഇസ്ലാമത പ്രബോധനത്തിന്റെ പിന്നിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്റാ ബിസ്മി ഇറങ്ങിയതായ വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് ചൊല്ലിയവരാരാണ്? സ്ത്രീയാണ്. അവരാരാണ് ഖദീജത്ത് ബിൻതു ഖദീജ ബിൻതു ഖുവൈലിദ അൽ അസദിയ്യ. ഖദീജ ബിൻതു ഖുവൈലിദ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ടിക്കറ്റ് മഹദിയാണ്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ കേറി കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരാണ് അത് ഖുർആനിൽ അല്ലാഹു പേര് പറഞ്ഞ നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നതായ നമ്മുടെ കഥാപുരുഷനായ സയ്ദ് ഇബ്നു ഹാരിസ മനുഷ്യന്മാരിൽ നിന്നിട്ട് പുരുഷന്മാരിൽ നിന്നിട്ടല്ല എന്നല്ല നിങ്ങൾ കേട്ടത്, അടിമകളിൽ നിന്നിട്ട് എന്നല്ല കേട്ടത്, കുട്ടികളിൽ നിന്നിട്ട് എന്നല്ല, മനുഷ്യന്മാരിൽ നിന്നിട്ട് ആദ്യം ഖദീജയാണ്, മനുഷ്യന്മാരിൽ നിന്നിട്ട് രണ്ടാമത്തെ ആൾ സയ്ദാണ്, പുരുഷന്മാരിൽ നിന്നിട്ട് ആദ്യത്തെവരാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ സയ്ദ് പുരുഷനല്ലേ? സയ്ദ് പുരുഷനാണ്, പക്ഷെ കുട്ടിയാണ്, ഒന്നാമത് കുട്ടിയാണ്, രണ്ടാമത് സയ്ദ് അടിമയായിട്ടാണെന്ന് അറിയപ്പെടുക, സയ്ദ് അടിമയായിട്ടാണെന്ന് അറിയപ്പെടുക. ഈ പറയുന്നത് ഏത് അഭിപ്രായത്തിലാണ്? നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്ദിനെ ഏറ്റത്ത് ചൊല്ലിയത് ഇസ്ലാം വന്നതിന്റെ ശേഷം അഥവാ നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം ആണ് എന്ന അഭിപ്രായത്തിലാണ്. അപ്പോൾ ആരാണ് സയ്ദ് എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സയ്ദിന്റെ പേര് ഖുർആനിൽ ഉൾക്കൊള്ളിച്ചത്. ഖുർആനിൽ നാം സയ്ദിന്റെ പേര് വായിക്കുന്നു എന്നത് നാം നേരത്തെ പറഞ്ഞു. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് നമ്മുടെ ചർച്ചാ വിഷയത്തിൽ നമുക്ക് അള്ളാഹു പറഞ്ഞ വാക്കിൽ നിന്നിട്ട് പഠിക്കാനുള്ളത്? അള്ളാഹു ഈ സമ്പ്രദായത്തെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഏത് സമ്പ്രദായം? കുട്ടിയെ ഒരാള് സ്വന്തം കുട്ടിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുട്ടിയായി മാറുമെന്നതും അനന്തരാവകാശം വരെ എടുക്കുമെന്നതും ഉണ്ടല്ലോ എന്ന് മാത്രമല്ല പേര് ചേർത്ത് പറയുക. ആരുടെ? മുഹമ്മദ് സയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്നതിന് പകരം സയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് പറയുക. എന്നീ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞാണ്. മാ ജാലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി വമാ ജാല അസ്വാജകും ലായീ തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും വമാ ജാല അദ്ഇയാഅകും അബ്നാഅകും. അല്ലാഹു സുബ്ഹാനഹു വതആല ആരുടെയും ശരീരത്തിൽ രണ്ട് ഹൃദയത്തെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ ഒരു ഹൃദയമാണ് എന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ രണ്ട് മനുഷ്യനല്ല. അപ്പോൾ അബുദാൽ എന്ന് പറയുന്ന തട്ടിപ്പുണ്ടല്ലോ അത് ഇസ്ലാമിലില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരു മനുഷ്യന് രണ്ട് ഹൃദയം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ രണ്ട് ശരീരമാകുമോ? ഒരു കാലത്തുമില്ല. പിന്നെ ഉണ്ടല്ലോ ഹദീസുകൾ മൗലവി സാഹിബേ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുക എന്ന് ചോദിച്ചേക്കാം. മറുപടി പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ അബുദാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഹദീസുകൾ സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്ന് തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ അബുദാൽ എന്ന വാക്കിന്റെ അർത്ഥം ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാത്മാക്കൾ മരിക്കുമ്പോൾ ആ മഹാത്മാക്കളെ പോലത്തെ മഹാത്മാക്കളെ തൊട്ട നൂറ്റാണ്ടിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവർക്ക് പകരമായി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ലാ തസാലു തായിഫത്തുൻ മിനൽ മുഅ്മിനീന ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മീതെ ഉറച്ചു നിൽക്കുന്നതായ സാലിഹീങ്ങളെ, ഔലിയാക്കന്മാരെ, മഹാത്മാക്കളെ, പ്രബോധകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരേക്കും ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യരാശിക്ക് ഹുജ്ജത്താവാൻ വേണ്ടി, അവർക്കെതിരിൽ തെളിവാവാൻ വേണ്ടി ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അവരുടെ പേരാണ് അബദാലി എന്നല്ലാതെ ഒരുത്തന്റെ തടിനൂറായി മാറുക എന്നതല്ല. അത് ഇസ്ലാമിലില്ല, അത് അനിസ്ലാമിക ചിന്താഗതിയാണ്. നാലാം നൂറ്റാണ്ടിൽ ഉടലെടുത്തതായ അനിസ്ലാമിക ചിന്താഗതിയിൽ നിന്നിട്ട് അഥവാ പേർഷ്യൻ നാടുകൾ ഉടലെടുത്തതായ അനാചാരത്തിൽപ്പെട്ടതായിരുന്നു. അതും ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. അല്ലാഹു തുടരുന്നു ഇതേ ആയത്തിൽ തന്നെ, വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങൾ പേര് കൂട്ടിച്ചേർത്ത് പറഞ്ഞതായ, നിങ്ങൾ പോറ്റി വളർത്തിയതായ മക്കളെ നിങ്ങളെ മക്കളാക്കിയിട്ടും അല്ലാഹു മാറ്റിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഗണിക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെ കുറിച്ചൊരു പ്രത്യേക തീരുമാനം, മകാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും വലാക്കിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ അന്ത്യവിഷം വിഷമം കൊള്ളുന്ന മഹാദേഹത്തിലേക്ക്, മഹാവീട്ടിലേക്ക്, അള്ളാഹു റസൂലിന്റെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ആദ്യമായി കാണുന്നതായ, ജാലിയിൽ എഴുതിയതായി വായിക്കാൻ കാണുന്ന, വെണ്ടേ കഷ്ടത്തിൽ കാണുന്ന ആയത്താണ് നിങ്ങൾ ഈ കേട്ടത്. മാക്കാന മുഹമ്മദുൻ അബാഹദിൻ റിജാലിക്കും, അല്ലയോ മനുഷ്യരാശിയെ, കാദിയാനികളെ, തട്ടിപ്പിന്റെ അല്ലെങ്കിൽ കൃത്രിമനുഭവത്തിന്റെ ഉടമകളെ, എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുരുഷന്മാരുടെ, നിങ്ങളിൽ നിന്നിട്ടുള്ള ഒരു പുരുഷന്മാരുടെ വാപ്പേ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് അനന്തരാവകാശമായിട്ട് നുബുവത്തോ രാജീയത്തോ സാധാരണ പറയാറുള്ളത് പണ്ടൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ മകൻ അതുപോലെ യാക്കൂബ് യൂസുഫ് മക്കളെ മക്കൾ അങ്ങനെ അനന്തരാവകാശം പറയാൻ നുബുവത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആണ് ഇവിടെ മകൻ ആണ് മകനോ ആൺ മക്കളോ ഉണ്ടായിട്ടില്ല. അതുപോലെ രാജാക്കന്മാർക്കും പറയാറുണ്ട് സുലൈമാൻ ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവ് സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവ് അങ്ങനെ രാജാക്കന്മാരെന്ന് പറയാനും അങ്ങനെ രാജകീയത്വത്തിലും പറഞ്ഞിട്ടോ സ്വീകരിക്കാൻ അനന്തരാവകാശവും എന്തില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ നബിമാരുടെ അവസാനത്തെ വ്യക്തി സീലി വെച്ച വ്യക്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ് ദൂതന്മാരിൽ അവസാനത്തെ വ്യക്തിയാണ് എന്ന് പറഞ്ഞതായ ആ ആയത്തിൽ കൂടെയും പ്രഖ്യാപിച്ചു. ഇവിടെ മുഹമ്മദ് നബിയുടെ പേര് കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു മകൻ ഇവിടെ പുരുഷനായിട്ട് ജീവിക്കാൻ പാടുള്ളതല്ല, ജയ്ദ് പുരുഷനായി ജീവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രായം തികഞ്ഞതിന്റെ ശേഷം ജീവിക്കുന്നുണ്ട് ജയ്ദ്. ജയ്ദുമിന് മുഹമ്മദ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റുകയില്ല എന്നാണ് അള്ളാന്റെ തീരുമാനം. എന്നാൽ നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിയമപരമായ എന്താണ് നമ്മുടെ ചർച്ചാ വിഷയം? അള്ളാഹുവിന്റെ റസൂല് കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചതിന്റെ പിന്നിലുള്ളതായ ഇത് വിജ്ഞാനപരമായ ഹിക്മത്ത് പറഞ്ഞ ശേഷം നിയമപരമായ ഹിക്മത്താണ് നാം ഇപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഈ തബന്നി എന്ന് പറയുന്നത് ഒരു അനാചാരം. ക്ഷീണിച്ചുപോയോ? ഞാൻ പെട്ടെന്ന് നിർത്താം. ഒരു ആചാരം, ആചാരം ഏത് കാലഘട്ടത്തിലും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആചാരത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ ആചാരം ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിലുള്ള പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെന്തിപ്പോ ആയത്തൊക്കെ ഇറങ്ങേണ്ട കാര്യം, അതെന്തോ ഒരു പ്രത്യേക പ്രവർത്തന രൂപത്തിൽ കിട്ടാക്കേണ്ട കാര്യം എന്നൊക്കെ ചോദിക്കാൻ ചിത്രേക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഓറഞ്ച് ലിസ്റ്റുകാർ എഴുതിയതൊക്കെ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്, നിങ്ങളും വായിച്ചിരിക്കാം. ഓറഞ്ച് ലിസ്റ്റുകാരെന്ന് പറയുന്ന ജൂത വേൾഡ് സിയോണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു സമൂഹമാണത്. അതിൽ ക്രിസ്ത്യാനികളുമുണ്ട്, ജൂതന്മാരുമുണ്ട്, അതിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരുണ്ട്. അവരിൽ നിന്നിട്ട് പലരും മക്കയിലും മദീനയിലും മുസ്ലിങ്ങൾ അറിയാതെ മുസ്ലിങ്ങളുടെ റഫറൻസിന്റെ കാലഘട്ടത്തിൽ 100 കൊല്ലം മുമ്പും 150 കൊല്ലം മുമ്പും ഇംഗ്ലീഷുകാരിൽ നിന്ന് പലരും ഇവിടെ കട്ടൊളിച്ച് മുസ്ലിങ്ങളുടെ പേരിലൂടെ ജീവിച്ചിട്ട് നമ്മുടെ ചരിത്രങ്ങളെ ചോർന്നെടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ പോയിട്ട് എഴുത്തുകളും പുസ്തകങ്ങളും എഴുതിയവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടും ഉണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഈ ഓറഞ്ച് ലിസ്റ്റുകാര് വളരെ ഊന്നി പറയുന്ന, വളരെ ആക്ഷേപിച്ച് പറയുന്ന ഭാഗമാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ കല്യാണം കഴിച്ചതായ കാര്യം. എന്നാൽ ഇവിടെ ആചാരമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തകർത്താൻ പോകുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നതായ ഒരു ആചാരത്തെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തീരുമാനിക്കുമ്പോൾ അനുവദനീയമായ ആചാരം, പണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് തന്നെ രാമനും സീതയും തുടങ്ങി വെച്ചതായ ആചാരം, ചെറിയ ഉദാഹരണം എല്ലാവർക്കും അറിയുന്നതാണ്. അതെന്താണ്? സീതനം. സീതനം മാറ്റാൻ വേണ്ടി പലരും പാടുപെട്ടില്ലേ? കടുകുത്തും കാശിവപ്പും ഹേതുവായി ഇന്ന് മരണില്ലാതെ എത്ര പേർ മേരിച്ചുപോയി. പണ്ട് തന്നെ പറഞ്ഞു അല്ലേ? എന്നിട്ടോ ചിന്നയാവാമെന്ന് വെച്ചാൽ മരനുണ്ടോ മോളെ? കണ്ണുനീരും കണ്ടു നിൽക്കും വാപ്പയുണ്ടോ? പിന്നെ ആവാനും പറ്റൂല, പെട്ടെന്ന് കടിച്ചു കൊടുക്കണം. കിട്ടിയില്ലെങ്കിലോ സ്ത്രീധനത്തിന് വേണ്ടി കടം വാങ്ങണം, അല്ലെങ്കിലോ പിരിവെടുക്കണം. എവിടേക്ക് എത്തിയിട്ട് അതിൽ നിന്ന് രക്ഷ നേടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച ഈ പാട്ട് 35 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ പാടിയിരിക്കുകയാണ്. അപ്പൊ അന്ന് തന്നെ പരിശ്രമം നടക്കുന്നുണ്ട്. എന്തിന് ഈ സ്ത്രീധനം എന്ന് പറയുന്നതിനെ ഉന്മൂലനം ചെയ്യണമെന്നതിലേക്ക് പരിശ്രമം പണ്ഡിതന്മാരിൽ നിന്നിട്ടും പ്രബോധകന്മാരിൽ നിന്നിട്ടും നടക്കാറുണ്ട്. വിജയിച്ചോ? എന്തുവരെ വിജയിച്ചോ? ഇല്ല എന്ന് മാത്രമല്ല, ഇത് കൂടിക്കൂടി വരികയാണ്. ഇന്ന് മാരവിക്കാറുണ്ടോ? ഖത്തറിലേക്കും കുവൈത്തിലേക്കും വിജയുണ്ടോ? കാലത്തിനൊക്കെ ഒത്തിട്ട് ഈ സ്ത്രീധനത്തിന്റെ കോല മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആചാരം മാറ്റാൻ പെട്ടെന്ന് സാധിക്കില്ല എന്നതിലേക്ക് കൂടുതൽ ദൂരം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, നൂറുൽ അബ്സാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഫത്ഹുൽമുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും നമ്മുടെ പള്ളി ദർസിൽ നാം ഓതിയതായ മിക്ക ഗ്രന്ഥങ്ങളിലും കാണാറുള്ളതാണ് മരിച്ച വീട്ടിൽ മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സദ്യ കൊടുക്കാൻ പാടുള്ളതല്ല എന്നത്. പലരും പാടില്ല എന്ന് എഴുതിയിട്ട് പത്ത് കിതാബിൽ തന്നെ ചെറുപ്പത്തിൽ പള്ളി നിർത്തൽ നാം വായിച്ചിട്ട് നല്ല ഫലവും ഉണ്ടായോ ഏതെങ്കിലും വീടുകളിൽ അത് നിർത്തിയോ? ഇല്ല. ആചാരം നിർത്താൻ പറ്റുന്നില്ല എന്നതാണ് പെട്ടെന്ന്. ആചാരം പ്രത്യേകിച്ച് അനാചാരമാണെങ്കിൽ നിർത്താൻ വളരെ പ്രയാസമുള്ളതാണ്. ഇസ്ലാം ഉദ്ദേശിച്ചത് എന്തെങ്കിലും നടപ്പാക്കാൻ വിചാരിച്ചാലോ അത് പെട്ടെന്ന് നടക്കുന്നതും അല്ല. അനിസ്ലാമികത്വമാണെങ്കിലോ പെട്ടെന്ന് വ്യാപകമാവുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് നാം സാധാരണ കണ്ടുകൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 100 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നതായ സന്തല പോക്കുകളില്ല, ഖബർ സിയാറത്ത് മാത്രമേ ഉള്ളൂ. ആനപ്പോക്കുകളില്ല, ഖബർ സിയാറത്ത് മാത്രമേ ഉള്ളൂ. പൂരങ്ങളില്ല, നേർച്ചകളില്ല. 100 കൊല്ലം മുമ്പ് പരിശോധിച്ച് നോക്കിയാൽ ഇല്ല എന്നതിലേക്ക് സമസ്തക്കാരുടെ പുസ്തകം തന്നെ തെളിവാണ് എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ മഖ്ദൂം തങ്ങളുടെ മഖ്ദൂമീങ്ങളുടെ എല്ലാവരുടെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് അനാചാരങ്ങളെല്ലാം അവരുടെ കാലഘട്ടങ്ങളിൽ ഇല്ല എന്നത്. ഇപ്പോൾ കാണാറുള്ളതായ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എന്റെ നാട്ടിനെ കുറിച്ച് 100 100 നിങ്ങൾക്ക് പറയാൻ സാധിക്കും. മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ ഹബീബ് എന്നാണ് അവരുടെ പേരെന്ന് പറയപ്പെടുന്നു. കാസർഗോട്ടിലുള്ളതായ മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു വന്നത് 12 ആൾ വന്നതായ കാലഘട്ടം ഏകദേശം ഹിജ്റയുടെ 1300 വർഷം മുമ്പാണ് എന്ന് പറയപ്പെടുന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ ജീവിത കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് വന്നതായ അല്ലെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വന്നതായ സഹാബികളാവട്ടെ താബിഈങ്ങളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല, ആ മഹാത്മാക്കൾ വന്ന കാലഘട്ടം മുതൽ ഏകദേശം ഈ കഴിഞ്ഞു പോയതായ 100 കൊല്ലം മുമ്പ് വരേക്കും കാസർഗോട്ടിൽ ഉറൂസില്ല. ആരുടെ പേരിൽ? ആ മാലിക് ദിനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ ഇല്ല. ഞങ്ങളുടെ നാട്ടിലുള്ളതായ ബിജ്ജുമാ മസ്ജിദിലുള്ളതായ പേര് മറിച്ച് നോക്കിയാൽ 70 വർഷമേ പഴക്കമുള്ളൂ അവിടെ നടക്കുന്നതായ ഉറൂസ് എന്ന് കാണാം. ഇതെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതിനു മുമ്പ് ജീവിച്ച 1300 കൊല്ലം ജീവിച്ച മുസ്ലിങ്ങളൊക്കെ പയച്ചവരായിരുന്നോ കേരളക്കാർ? അവർക്കറിഞ്ഞില്ലേ ഇങ്ങനെയുള്ള ആചാരം ചെയ്യണമെന്നത്? എന്തുകൊണ്ട് ചെയ്തില്ല? ഇസ്ലാമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ആചാരം അനാചാരമായതുകൊണ്ട് തന്നെ ഏതാനും 70, 80, 100 വർഷം പഴക്കമുള്ളതായ ആചാരം ഇന്നിപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് പലരും പരിശ്രമിക്കുന്നു. നിങ്ങളെപ്പോലത്തെ മഹാത്മാക്കൾ ഇവിടെ ദശക്കണക്കിൽ വർഷങ്ങളായി ഇവിടെ നിന്ന് കേസറ്റുകൾ കൊണ്ടുപോകുന്നു, അവിടെ പോയിട്ട് പ്രബോധനം ചെയ്യുന്നു. അവിടെ ഉള്ളതായ മഹാത്മാക്കൾ തന്നെ പലരും പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. വിജയിക്കാറുണ്ടോ? ഇല്ല. ആനയുടെ എണ്ണം കൂടുന്നു, കൊല്ലത്തിന്റെ എണ്ണം കൂടുമ്പോൾ. അതെ, ഒരു സ്ഥലത്ത് ആന പോക്ക് 170 ആന. എന്തുകൊണ്ട്? 170 വർഷമായി അവിടെ കിടക്കുന്ന മഹാൻ മരിച്ചിട്ട്. അതുകൊണ്ട് 170. 180 വർഷമാകുമ്പോൾ 180 ആനയാകുമെന്നതാണ്. എന്ത്? എവിടെയടോ നാം നിൽക്കുന്നത്? എവിടെയാണ് ഇസ്ലാം നിൽക്കുന്നത്? ഈ ആചാരത്തെയെല്ലാം മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ആചാരത്തിന്റെ സ്വഭാവം അങ്ങനെയായതുകൊണ്ട് തന്നെ. ആചാരത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, പക്ഷെ മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന്റെ ടൈം പിടിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. ടൈമും പിടിക്കും, വിഷമം അനുഭവിക്കേണ്ടി വരും, അതിന്റെ പേരിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും, കഴുത്തു പോകേണ്ടി വരും വേണ്ടി വന്നാൽ, പോരാടേണ്ടി വരും വേണ്ടി വന്നാൽ, അതുപോലെ തന്നെ അധ്വാനിക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും, മത്സരിക്കേണ്ടി വരും, ചേജ് കെട്ടേണ്ടി വരും, മുദ്രാവാക്യം ഇത് നടത്തേണ്ടി വരും, ഇതെല്ലാം വേണ്ടി വരും. വേണ്ടി എന്തുകൊണ്ട് വേണ്ടി വരും എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം ഇവിടെ ചെയ്തതാണല്ലോ. എന്താണ്? 23 വർഷത്തിലൂടെ 70 യുദ്ധങ്ങൾ ചെയ്ത് പോരാടി കല്ലേറുകൊണ്ട് പട്ടിണി കിടന്ന് മുഴുപട്ടിണി അരപ്പട്ടിണി ഹിജറ ചെയ്തു. ഇതെല്ലാം ചെയ്തതിന്റെ ശേഷം എന്താണ് അള്ളാഹു ചെയ്തു കൊടുത്തത്? കംപ്ലീറ്റ് അട്ടിമറി, അനാചാരങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു നശിച്ചു നാം അവശേഷപ്പെട്ടു. അള്ളാഹു റസൂൽ ധൈര്യസമേതം മസ്ജിദുൽ ഹറാമിന്റെ കഅബാ ദേവാലയത്തിന്റെ ആ പരിശുദ്ധ വാതിൽ അങ്ങോട്ട് തുറന്നു, അകത്ത് പ്രവേശിച്ച് ബിംബങ്ങളെ തകർച്ചതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത് കാലിലേക്ക് ലയിച്ചുകൊണ്ട് പറയുകയാണ്, കുല്ലു ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി തഹ്ത ഖദമയ്യ മൗദൂഉ. ഞാൻ വരുന്നതിന് മുമ്പ്, എനിക്ക് നുഭൂവത്ത് കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സർവാനാചാരങ്ങൾ, ഏത് നിലക്കുള്ളതായ പൂരങ്ങളാവട്ടെ, അറവുകളാവട്ടെ, നേർച്ചകളാവട്ടെ, അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റെ ഈ കാലിന്റെ താഴ്വരേക്ക് ഞാൻ ഒതുക്കി അമർത്തി ഹരിച്ചമർത്തി കളഞ്ഞിരിക്കുകയാണ്. അത് ഇനി ഉപയോഗപ്രദമല്ല, ഉപയോഗശൂന്യമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടാനുള്ളതായ ആ തൗഫീഖ് അള്ളാഹു ചെയ്തു കൊടുത്തു എന്നതാണ്. പിന്നെ ഞാൻ വിഷയത്തോട് ബന്ധിക്കുന്നതുകൊണ്ട് നമുക്കറിയാവുന്നതാണ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനിസ്ലാമികമാണെങ്കിൽ പെട്ടെന്നായിരിക്കും ആചാരം വ്യാപകമാവുക. എന്റെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം 40 വർഷം മുമ്പ് കാസർഗോട്ടിലും മംഗലാപുരത്തും പരിസരത്തിലും ഒരു ജിൽബാബിന്റെ ഒരു പർദ്ദയുടെ അകത്ത് 2 സ്ത്രീകളാണ് പോകാറുണ്ടായിരുന്നത്. കാസർഗോട്ടുകാർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഒരു പർദ്ദയുടെ അകത്ത് 2 സ്ത്രീയാണ്. അത്രയും ഭദ്രതയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് 40 വർഷം മുമ്പ്. ഏകദേശം 35 വർഷം മുമ്പ് ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ 30 വർഷം മുമ്പ് എന്റെ സ്വന്തം ഉമ്മയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന വേളയിൽ ആ ഉമ്മയുടെ കൂടെ ഒരു പുതപ്പുണ്ടായിരിക്കും. എന്തിനാണ് അറിയാമോ പുതപ്പ്? ഡ്രൈവറും പിന്നിലിരിക്കുന്നതായ സ്ത്രീകളും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ബാക്ക് സൈഡിലുള്ള 2 വാതിലും തുറക്കും. എന്നിട്ട് ആ പർദ്ദയിട്ടതിന്റെ ശേഷമാണ് സ്ത്രീകൾ ബാക്കിലിരിക്കുക. ഇത് 30 വർഷം മുമ്പ് കാസർഗോഡിലുള്ള സംഭവമാണ്. അത്രയും ഭദ്രതയിലായിരുന്നു പർദ്ദയുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ. ഇന്ന് എവിടെ എത്തി നോക്കിയാൽ രാത്രി 12 മണി വരേക്കും നമ്മുടെ പട്ടണത്തിൽ നിന്നിട്ട് നമ്മുടെ ഉമ്മ പങ്ങന്മാർ വീട്ടിലേക്ക് പോകുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉള്ള യാഥാർത്ഥ്യം. അള്ളാഹു കാത്തിരിക്കട്ടെ. എവിടെയാണ് അവരുടെ പർദ്ദ? എവിടെ എവിടേക്ക് എത്തി നമ്മുടെ സമുദായം? എന്താണ് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ മുസ്ലിം സ്ത്രീകളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ ആയത്തിന് വല്ല കാഞ്ചും വന്നോ? അതുപോലെ തന്നെ മുഅ്മിനാത്തുകളെ ലാ തഖ്ലാന ഖുല്ലിൽ മുഅ്മിനാത്തി ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്മുബ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ വല്യദ്രിബ്ന ബിഖുമ്രി മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ പറഞ്ഞിട്ടേ പോകാവൂ. നിങ്ങൾ അന്യപുരുഷന്മാരെ വികാരത്തിന്റെ നോട്ടത്തോടുകൂടി തോൽക്കരുത്. നിങ്ങളുടെ ഭംഗിയെ നിങ്ങൾ പുറത്താക്കരുത്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ തലയിലേക്ക് ധരിക്കുന്നതായ നിങ്ങളുടെ തലപ്പാവുണ്ടല്ലോ, അല്ലെങ്കിൽ ബുർഖയുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത്, അത് നിങ്ങളുടെ മാറത്തോട് ചേർത്തിടുക. എന്നിട്ട് നിങ്ങളുടെ മാറവും പ്രകടമാക്കാതിരിക്കുക എന്നൊക്കെ അള്ളാഹു വ്യക്തമായ അറബി ഭാഷയിൽ പച്ചയിൽ പറഞ്ഞതായ ഖുർആനിൽ വല്ല ചേഞ്ചും വന്നോ? ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെന്താണ് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ പൊതുവെ ഞാൻ കേൾക്കാറുള്ളതാണ്, കുറെ വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിൽ പർദ്ദയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ വളരെ പുരോഗതിയാണ് എന്നാണ്. വല്ലവരും പർദ്ദ ധരിക്കുന്നതിൽ തന്നെ ഫാഷനാണെന്നാണ്. ഒരു ഒരു തോർത്തുമുണ്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഇട്ട് കൊടുക്കും. എത്രത്തോളം ആ തോർത്തുമുണ്ട് എന്താണ് തോർത്തുമുണ്ടല്ല എന്താണ് പറയല് കർച്ചിത്ത മക്കനല്ല സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ചാലി അത് എപ്പോഴും നന്നാക്കിക്കൊണ്ടേരിക്കും. വീഴുന്ന സാധനമാണ്, നിൽക്കുന്നത് കൊടുക്കൂല. എന്തുകൊണ്ട്? ഈ പർദ്ദ ധരിച്ചിട്ട് പ്രാക്ടീസായി പോകണ്ട എന്ന് പറയും പോലെ ഇരിക്കുന്നു. അപ്പോൾ തലയിൽ നിൽക്കാതെ ഒന്നാണ് എപ്പോഴെങ്കിലും SSLCക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലേക്കോ പോകുന്ന കുട്ടികളുള്ള വീട്ടുകാരാണെങ്കിൽ അവർ വല്ല ജനങ്ങളുടെ കണ്ണൊപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല പർദ്ദയും ധരിക്കുന്നുണ്ടെങ്കിൽ ഈ സൈസിലുള്ളതാണ് കൊടുക്കുക. അവരുടെ ജോലി മുഴുവനും നന്നാക്കൽ തന്നെയാണ്, എപ്പോഴും നന്നാക്കലേ ഉണ്ടാവുള്ളൂ. അത് വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ നിർത്തിയിട്ട് പ്രാക്ടീസ് കിട്ടാൻ പാടില്ലാന്ന് ഡിഗ്രീസ് അവർക്ക് വഴിയിട്ട് കൊടുത്തതുപോലെ ഇരിക്കുന്നു. അള്ളാഹു കാത്തിരിക്കട്ടെ. ായിട്ടുള്ളവരെ റസൂള്ളാനുള്ള വിളിച്ചിട്ട് പറഞ്ഞു നിർത്തിയില്ല. പുള്ളി അത് വാദിക്ക, തങ്ങൾ തങ്ങളുടെ ഭാര്യമാരോട് പറയുക, മുസ്ലിം ലോക സ്ത്രീകളോട് പറയുക, തങ്ങളുടെ സ്ത്രീകളോടും പറയുക, തങ്ങളുടെ ഭാര്യമാരോട് മുസ്ലിം ലോക സ്ത്രീകളോടും നിങ്ങൾ പറയുക. എന്ത് പറയണം? അവരവരുടെ ശരീരത്തിൽ ധരിച്ചതായ വസ്ത്രത്തെ ഭംഗിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പർദ്ദ ധരിക്കട്ടെ. പർദ്ദ ധരിക്കേണ്ടത് സാരിക്കുമീതയാണ്. സാരിക്കുമീതയാണ് വസ്ത്രം ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന പർദ്ദയുടെ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന വസ്ത്രത്തിന്റെ മീതയാണ് പർദ്ദ എന്ന് പറയേണ്ടത് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ എടുക്കപ്പെട്ടു പോയതായ കാലഘട്ടമാണ്. നമ്മുടെ വിഷയം പർദ്ദയല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്താണ്, നമ്മുടെ നാട്ടിൽ അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെട്ടിട്ട് വിജയിക്കാത്തതായ ആണ് എന്ന് പറയാൻ വേണ്ടിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ 37-ാമത്തെ ആയത്തിൽ ഇതാ അള്ളാഹു ഒരു സംഭവം പറയുകയാണ്. അതിലാണ് നാം ചർച്ച ചെയ്തു വരുന്ന സൈദിന്റെ പേരുള്ളതായ ആയത്ത്. ഈ ആയത്തിന്റെ അർത്ഥവും കൂടി വെച്ചിട്ട് ബാക്കി ശേഷിക്കുന്ന ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കേട്ടി വെക്കാം. ഇത് കൊയ്ത് തക്കൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി ഫഅൻഅംത അലൈഹി അംസിക അലൈക സൗജക വത്തഖില്ലാഹ വതുഖ്ഫീ ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി وتخشى الناس والله أحق أن تخشاه ഇത് തക്കൂലുല്ലദി അൻഅമല്ലാഹു അലൈഹി, ഇവിടെ ധാരാളം കരിഞ്ചന്തകളും ഓറന്റലിസ്റ്റുകാരുടെ പുഴുക്കളും കടക്കാനും കടത്താനും വേണ്ടി പാടുപെട്ട ഒരായത്താണിത്. വളരെ അടിവരേറ്റ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ളതായ തഫ്സീറുൽ ജലാലീൻ എന്ന് പറയുന്നതായ തഫ്സീറിന്റെ അകത്ത് വരേക്കും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കരിഞ്ചന്ത കയറി കൂടിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ മിക്ക ഗ്രന്ഥങ്ങളിലും കരിഞ്ചന്തകൾ കയറിക്കൂടിയിട്ടുണ്ട് എന്നത് നാം പഠിക്കുമ്പോൾ ഖുർആൻ ഒഴിച്ച്, ബുഖാരി ഒഴിച്ച്, മുസ്ലിം ഒഴിച്ച് മറ്റെല്ലാ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വേളയിൽ സഹീഹായ ഹദീസാണോ ലൈഫായ ഹദീസാണോ എന്ന് പഠനം നടത്തൽ പണ്ഡിതന്മാരുടെ ചുമതലയാണ്. സഹീഹായ ചരിത്രമാണോ അല്ല കെട്ടിയുണ്ടാക്കപ്പെട്ട ചരിത്രമാണോ എന്ന് പഠിക്കലും, അതുപോലെ തന്നെ ഷിയാക്കളിലൂടെ വന്നതാണോ മുസ്ലിങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണോ എന്നും പഠിക്കൽ, ഇതൊക്കെ ആരുടെ ചുമതലയാണ്? ഒറിജിനൽ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഉടമകളുടെയും പണ്ഡിതന്മാരുടെയും ചുമതലയാണ്. എന്നാൽ ഈ ആയത്ത് അല്ലാഹു പറയുന്നു, മുഹമ്മദ് നബിയേ തങ്ങൾ അള്ളാഹു അലൈഹി, അള്ളാഹു അനുഗ്രഹിച്ചതായ വ്യക്തിയോട് തങ്ങൾ പറഞ്ഞ വേളയെ നിങ്ങൾ സ്മരിക്കുക. വൻ അംതാലൈഹി, തങ്ങളും അനുഗ്രഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതാരാണ്? സെയ്ദ്. എന്താണ് തങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്? തങ്ങൾ അവരെ വിലക്ക് വാങ്ങി എന്നിട്ട് സ്വതന്ത്രനാക്കി വിടുകയും ചെയ്തു. തങ്ങളുടെ കീഴിൽ സ്വന്തം മകനായി പ്രഖ്യാപിച്ചിട്ട് വളർത്താൻ തീരുമാനിച്ചതായ മകൻ. ആ വ്യക്തിയോട് തങ്ങൾ പറഞ്ഞ വേളയെ നിങ്ങൾ സ്മരിക്കുക. എന്താണ് പറഞ്ഞത്? അംസിക്ക അലൈക സൗജക വത്തഖില്ല, നിങ്ങൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു എന്റെ ഭാര്യയെ, എന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മകനോടുള്ള സ്നേഹം കൊണ്ട്, ഏത് മകൻ? പോറ്റുമകനോടുള്ള, അന്നത്തെ ഭാഷയിൽ പോറ്റുമകനോടുള്ളതായ സ്നേഹം കൊണ്ട് ആ മകന് കുലീനയായ ജഹ്ഷിന്റെ മകൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായിയുടെ മകളെ തന്നെ കല്യാണം കഴിച്ചു, കുറേശ്ശു വംശത്തിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അറബികളുടെ ഇടയിൽ അടിമയാണെന്ന് അറിയപ്പെടുന്ന വ്യക്തിക്കാണ് കല്യാണം കഴിയുന്നത്. പക്ഷേ ആ കല്യാണ ബന്ധം നിന്നില്ല. ഒരഭിപ്രായത്തിൽ ഒരു വർഷം വരെയായിരുന്നു മാത്രമേ നിലനിന്നുള്ളൂ എന്നതാണ്. ഈ കല്യാണ ബന്ധം നിലനിന്നില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഒരു മുൻ തീരുമാനമുണ്ട്. നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആയത്തിൽ വിശദീകരിക്കുന്നത് പോലെ എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിയമത്തെ അഥവാ ജനങ്ങളിടയിൽ വ്യാപകമായതായ ആചാരത്തെ ക്യാൻസൽ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. ഈ തീരുമാനം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുമുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പോകുന്നുണ്ട് ഈ സ്ത്രീയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. ഈ അറിയുന്നതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയമുണ്ടായിരുന്നത് ഒന്നാമത് ഈ നിയമം ക്യാൻസലാകുന്നതിലും, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മുനാഫിഖീങ്ങളും കപട വിശ്വാസികളും എന്തായിരിക്കും പറയുക എന്നതിലൊക്കെ ഭയമായിരുന്നു. ഈ ഭയമായത് കാരണത്താൽ തന്നെ നബിയുടെ അടുക്കൽ വന്നിട്ട് എന്റെ ഭാര്യ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കുന്നില്ല, ഞാനുമായിട്ട് ഇണഞ്ഞു ജീവിക്കാൻ ഒതുങ്ങി ജീവിക്കാൻ അനുസരിക്കുന്നില്ല, അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തലാഖ് ചൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനാവശ്യമില്ല എന്നായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അടുക്കൽ തന്നെ ഇപ്പോൾ ഇരുന്നോട്ടെ എന്ന് താൽക്കാലികമായിട്ട് എന്നുള്ള അർത്ഥത്തിലേക്കായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ അടുക്കൽ നിന്നിട്ട് ഓർഡർ വരാതെ പെട്ടെന്ന് പറഞ്ഞേക്കൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കൂ എന്ന് പറഞ്ഞു എന്നാണ്, നിറയെ പിടിച്ചു നിൽക്കൂ എന്ന് പറഞ്ഞു എന്നാണ് അള്ളാഹു അതിനെ ആക്ഷേപിച്ചിട്ട് ഇറക്കുകയാണ് ഖുർആനിലെ ആയത്ത്. തങ്ങൾ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ഇവിടെയാണ് കരിഞ്ചന്ത കയറിക്കൂടിയത്. ഓറഞ്ചലിസ്റ്റുകാരുടേതും ഇസ്ലാമിന്റെ ശത്രുക്കളുടേതും എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ളതായ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കൂടെയുള്ളതായ ജലാലീൻ എന്ന് പറയുന്നതായ തഫ്സീറിന്റെ അകത്ത് വരേക്കും മുഹമ്മദ് നബി സ്നേഹിച്ചു. അതിന് തഫ്സീറിൽ പറയുന്ന എന്താണെന്ന് അറിയാമോ? ശരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് ഞാൻ പറയുന്നത്? നമ്മുടെ നാട്ടിലുള്ള പള്ളി തലത്തിൽ ദൈനംദിനം മുസ്ലിംമാരെ ഓതിക്കൊണ്ടിരിക്കുന്ന തഫ്സീറിൽ വരേക്കും ഉള്ളതാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ പെട്ടെന്ന് ജൈനമരെ കണ്ടല്ലോ, കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത റസൂലുള്ളാഹിക്ക് അവളോട് സ്നേഹം വന്നുപോയി. ആരടോ ജൈനബ് പെട്ടെന്ന് കണ്ടുപോകാൻ? ജൈനബ് ആരാണ്? റസൂലുള്ളാഹി അമ്മായിന്റെ മകളാണ്. പെട്ടെന്ന് കണ്ടുപോകാൻ പോകാൻ സാധ്യതയുള്ള ഒരു അന്യ സ്ത്രീയാണോ? പിന്നെ ആ സമയത്ത് പർദ്ദയുണ്ടോ? പർദ്ദയുടെ ആയത്തിറങ്ങിയിട്ടില്ല. പർദ്ദയുടെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പെട്ടെന്നുള്ള കാഴ്ചയിൽ വികാരം വന്നു പോകാൻ, അതിനു മുമ്പ് ഈ ചോരത്തളപ്പുള്ളതായ 15 മുതൽ 25 വരെ വികാരം വന്നോ, 25 മുതൽ 50 വരെ വികാരം വന്നോ, വികാരം കണ്ടോ? വയസ്സുള്ള 40-കാരിയാണല്ലോ 25 മുതൽ 40 വരെ റസൂലുള്ളാഹി സ്വഹാബങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്, 50 വരെ ഉണ്ടായിരുന്നത്, ഇതൊക്കെ നാം പഠിച്ചതാണ്. അപ്പോൾ വികാരത്തിന്റെ കാഴ്ച ഒരു നോട്ടത്തിൽ സ്വന്തം അമ്മായിയുടെ മകളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിക്ക് ഗോചരമല്ലാത്തതാണ്, ബുദ്ധിയുള്ളവർ പറയുകയും ഇല്ലാത്തതായ ഒന്നാണ്. ഇത് എവിടെയാണുള്ളത്? തഫ്സീർ ജലാലീനിൽ. അത് തഫ്സീർ ജലാലൈൻ ഉടനെയായ സുയൂത്തിയെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല. മുസ്ലിം ഗ്രന്ഥങ്ങളിലെല്ലാം കരിഞ്ചന്തകൾ കൂടിയതിനെ ഏറ്റുപാടിക്കൊണ്ടേ വരുന്നതായ പലരും പറയലാണ്, എടുത്തു പറയലാണ്. പക്ഷെ പല പണ്ഡിതന്മാരും ചില കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധിയുള്ളവർ ഇതിന്റെ റിപ്പോർട്ടർമാരെ നോക്കിയിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ട് എഴുതലായിരിക്കും. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ചില പഴയ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച ആളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടകന്മാർ പറഞ്ഞാൽ പിന്നെ അവർ സഹയോ വൈഫോ എന്ന് പറയൂലാണ്. കാരണം എന്തുകൊണ്ട്? അന്ന് ജീവിക്കുന്നവരൊക്കെ ഇന്ന് ജീവിക്കുന്നത് പോലെയുള്ള മനുഷ്യന്മാരല്ല, പലരും ഇസ്ലാമിനെ കുറിച്ചുള്ളതായ നല്ല നോളജുള്ളവരാണ്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ പേര് കേൾക്കുമ്പോൾ, റിപ്പോർട്ടകന്മാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഈ റിപ്പോർട്ടകൻ സഹിഹായ റിപ്പോർട്ടകനാണോ അല്ല കള്ളം പറയുന്ന ആളാണോന്ന് അറിയാം. അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് അവർ പറയാറായിരുന്നു പതിവ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തുടരുകയാണ്, ഇപ്പൊ തുഫ്തീ ഫീ നഫ്സിക മുഹമ്മദ് നബിയെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങളുടെ അകത്ത് മറച്ചു വെച്ച മറ്റൊന്നായിരുന്നു. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പ് നൽകിയ വിവരമുണ്ടല്ലോ, അത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലുള്ളതോടുകൂടി റസൂൽ മുനാഫിഖീങ്ങൾ വല്ലതും പറഞ്ഞു കളയുമോ എന്നൊക്കെ പേടിച്ചിട്ട് റസൂൽ പറയാത്തതാണ് സെയ്ദിനോട് പെട്ടെന്ന് നിങ്ങൾ സലാത്ത് ചെല്ലിയുന്നത്. അങ്ങനെ പറയാത്തതിന് അള്ളാഹു ആക്ഷേപിച്ചു. അള്ളാഹു ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ തങ്ങൾക്ക് അള്ളാഹുനെയാണ് നിങ്ങൾ കൂടുതൽ ഭയപ്പെടേണ്ടത്. മനുഷ്യന്മാരെ കുറിച്ച് മുനാഫിഖീങ്ങൾ അത് പറഞ്ഞു കളയുമോ അല്ലെങ്കിൽ കാഫിറീങ്ങൾ അത് പറഞ്ഞു കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ റസൂൽ ആക്ഷേപിച്ചു. ഈ ആയത്ത് ഖുർആനിൽ വന്നത് തന്നെ മുഹമ്മദ് നബിയുടെ കൃതിയല്ല, മുഹമ്മദ് നബി സ്വന്തം ഉണ്ടാക്കുന്നതാണെങ്കിൽ മക്കാര് പറഞ്ഞതുപോലെ ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടാകുമോ എന്നത് നമുക്ക് ശത്രുക്കൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാം. റസൂലിനെ ആക്ഷേപിക്കുന്ന ആയത്തുകൾ ധാരാളം ഖുർആനിലുണ്ട്. മുഹമ്മദ് നബിയെ കുരുടനായ വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് മുഖം ചൊളിച്ചു കളഞ്ഞത്? അള്ളാഹു ആക്ഷേപിക്കുകയാണ് റസൂലുള്ളാഹിനെ. റസൂലുള്ളാഹി ആക്ഷേപത്തെ മറച്ചു വെച്ചേയില്ല, അങ്ങനെ തന്നെ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ അള്ളാഹു ആക്ഷേപിക്കുകയാണ്, മുഹമ്മദ് നബിയെ നിങ്ങൾ എന്താണ് ജനങ്ങളെ ഭയപ്പെട്ടു പോയോ? ഭയപ്പെട്ടു എന്നതിലേക്കല്ല, ഭയപ്പെട്ടു പോയോ നിങ്ങൾ അങ്ങനെ പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അള്ളാഹു ആക്ഷേപാർഹമായ രൂപത്തിൽ സംസാരിച്ചു എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, فَلَمَّا قَضَى زَيْدٌ مِّنْهَا وَطَرًا زَوَّجْنَاكَهَا زَيْدُ بْنُ حَارِثَةَ رَضِيَ اللَّهُ تَعَالَى عَنْهُ സലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ത്രീയെ കല്യാണം കഴിച്ചു തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അള്ളാന്റെ നിക്കാഹാണിതെന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളയാണ് റസൂലുള്ളാഹിക്ക് ഡയറക്റ്റ് നിക്കാഹ് കൊടുക്കുന്നത് സൈനബിനെ. മനസ്സിലായില്ലേ? ഏതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൈദുമായിട്ടുള്ളതായ ആ ബന്ധത്തിലുള്ള സൈനബിന്റെ ഇദ്ദ കഴിഞ്ഞതിന്റെ ശേഷം لكي لا يكون على المؤمنين حرج في ازواج ادعيائهم اذا قضوا منهن وطرا നിങ്ങൾക്ക് ഇനി ഭാവിയിൽ മുസ്ലിങ്ങൾ ആരും തന്നെ സ്വന്തം മകനാണെന്ന് പറയുന്നതായ വല്ല വ്യക്തിയും പോറ്റി വളർത്തിയതായ വല്ല വ്യക്തിയും അവന്റെ സ്വന്തം ഭാര്യയെ തലാഖ് ചൊല്ലിയാൽ സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന നിയമം നടപ്പാക്കാൻ വേണ്ടിയും ആ നിയമം വിരോധമില്ല എന്നത് മുസ്ലിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും മക്കയിലും അറബികളുടെ ഇടയിലും നടന്നുകൊണ്ട് വരുന്നതായ അവിടെ ഊന്നിപ്പിടിച്ചതായ അനാചാരത്തെ ആ ആചാരത്തെ മുരടോടുകൂടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുമാണ് മുഹമ്മദ് നബിയെ ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത്. അള്ളാന്റെ തീരുമാനമാണ്. അതിൽ വല്ലവർക്കും വല്ല എതിരും പറയാനുണ്ടോ? മാക്കാണ് അലൻ നബിയിൻ ഹറജിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ തീർത്ത് പറയുകയാണ്, മാക്കാണ് അലൻ നബിയിൻ ഹറജിൻ, ഒരു വെറുപ്പും ഒരു ആക്ഷേപവും ഒരു നബിയുടെ ഭാഗത്തിൽ നിട്ടും ഒരു മനുഷ്യന്മാരിൽ നിട്ടും ഉണ്ടാവാൻ പാടുള്ളതല്ല. എന്തിന്റെ മുമ്പിൽ? ഫീമാ ഫറള അല്ലാഹു ലഹ, അള്ളാഹു തീരുമാനിച്ച തീരുമാനത്തിൽ. സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ലു വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, മുൻകഴിഞ്ഞതായ നബിമാരുടെ മുമ്പിലെല്ലാം അല്ല നിയമമെടുക്കുന്ന വേളയിൽ എങ്ങനെയുള്ള നിയമമായിരുന്നാലും എത്ര കാലഘട്ടം അതിന് പഴക്കമുണ്ടെങ്കിലും എത്ര വലിയ ആചാരമാണെങ്കിലും ബഹുഭൂരിപക്ഷം അതിന്റെ പിന്നിലുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ അതിനെതിരിൽ ഒഴുക്കിനെതിരിൽ നിങ്ങൾ നീങ്ങൂ എന്നാണ് അള്ളാന്റെ തീരുമാനമുണ്ടാവാറുള്ളത്. ഇത് അള്ളാന്റെ പതിവാണ് മുഹമ്മദ് നബിയെ. അതുകൊണ്ട് നിങ്ങൾ ഈ തീരുമാനമനുസരിച്ചിട്ട് നിങ്ങൾ സൈനബിനെ കല്യാണം കഴിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിന്റെ വഹി അനുസരിച്ചിട്ടായിരുന്നു.